بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهمان رايا سهودرنا كتاب التوحيد പുതിയ അധ്യായമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ബാബുൽ ഖൗഫി മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്നും ഭയമുണ്ടാകണം എന്നറിയിക്കുന്ന അധ്യായമാണിത്. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലായി നമ്മൾ മനസ്സിലാക്കിയത്, ഒന്നാമത്തത് തൗഹീദ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യമാണ് എന്നതിനുള്ള തെളിവുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഏറ്റവും അള്ളാഹു അവനെ നിർബന്ധിച്ചിട്ടുള്ളത് തൗഹീദുള്ളവനാകുക എന്നതാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കിയത്. അതിനുള്ള തെളിവുകളാണ് നമ്മൾ അവിടെ പഠിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, അതല്ലാതെ ദുനിയാവിന് വേണ്ടി പടക്കപ്പെട്ടതല്ല, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചതല്ല. മറിച്ച് അള്ളാഹു വിലക്കിയ ഏറ്റവും ഉറക്കപ്പെട്ട കാര്യമാണത് ഷിർക്ക് എന്നുള്ളത്. തൗഹീദ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചതാണ് എന്ന് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കി. ശേഷം നമ്മൾ ആ തൗഹീദിന് അള്ളാഹു വലിയ ഫദ്ല് നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അതിന് ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് തൗഹീദുള്ള ഒരു വ്യക്തി അവന്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നുള്ളത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കി ആ തൗഹീദുള്ള വ്യക്തിക്ക്, അതിനെ പൂർണ്ണമായി സാക്ഷാത്കരിച്ചവന്, അവന് ഒരു വിചാരണയോ ഒരു ശിക്ഷയോ ഇല്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവന്റെ ഖബർ ജീവിതമാകട്ടെ, ശേഷമുള്ള ഓരോ ജീവിതമാകട്ടെ, അവന് പൂർണ്ണമായ നിർഭയത്വം അവനുണ്ടാകും. അത് തൗഹീദിനെ സാക്ഷാത്കരിച്ചവനാണ്. അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അടുത്ത അധ്യായമാണ് ബാബുൽ ഖൗഫി മിനശ്ശിർക്ക്, ഷിർക്കിനെ തൊട്ടൊരാൾക്ക് ഭയമുണ്ടാകണം എന്നറിയിക്കുന്ന അധ്യായം. ഒരു വ്യക്തി എത്രമാത്രം ഒരു വസ്തുവിന് വില കൽപ്പിക്കുന്നുവോ അത്രമാത്രം അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അതിന് ഭയമുണ്ടാകും. അത് മനുഷ്യന്, ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്. ഒരു വസ്തുവിന് അവൻ വലിയ വില കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചിട്ട് അവന് വലിയ ബേജാറുണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ എത്ര പോയാൽ കുഴപ്പമില്ല എന്നൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ആ വസ്തുവിന് അതിന് വലിയ വിലയില്ല. ഒരുപക്ഷെ ആ വസ്തു വിലയുള്ളതായിരിക്കാം, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അത് വിലയില്ലാത്തതാണ്. അപ്പോഴാണ് പൊതുവെ ഒരു വ്യക്തി ഒരു വസ്തുവിനെ കുറിച്ച് അതിനെ ഗൗനിക്കാതെ അതെന്തെങ്കിലും ആകട്ടെ എന്ന് ആളുകൾ പറയുന്നത്. അപ്പോഴാണ്, അല്ല, ഒരാൾ ഒരു കാര്യത്തിന് അതിന് വലിയ വില നൽകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവൻ അതിനെ ശ്രദ്ധിക്കും. അതിനെന്തെങ്കിലും ഒരു പോറൽ പറ്റുന്നതിന്, അതിനെന്തെങ്കിലും ഒരു കേടുപാടുകൾ പറ്റുന്നതിന് അവൻ തീർച്ചയായും ശ്രദ്ധിക്കുന്നതാണ്. തൗഹീദ് എന്ന് പറയുന്നത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ മനസ്സിലാക്കി അത് അള്ളാഹു അവനെ കൽപ്പിച്ചതാണ്. അത് മുഖേന മാത്രമാണ് അവന് ശാശ്വതമായ വിജയം ലഭിക്കുകയുള്ളൂ. ആ തൗഹീദിൽ എന്തെങ്കിലും ഒരു പരാജയം അവന് സംഭവിച്ചു കഴിഞ്ഞാൽ, വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അതിന് വലിയ പ്രത്യാഘാതങ്ങളാണ് അവൻ നേരിടേണ്ടി വരിക. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ തൗഹീദിന് അത്രമേൽ പ്രാധാന്യം നൽകുന്നതിനാൽ ഷിർക്കിനെ തൊട്ട് അവൻ ഭയപ്പെടേണ്ടതുണ്ട് എന്നറിയിക്കുന്ന തെളിവുകളാണ് അദ്ദേഹം ഈ ഒരു അധ്യായത്തിൽ നൽകിയിട്ടുള്ളത്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് നമുക്ക് വായിക്കാം. ഖാല റഹിമഹുല്ലാഹു തആല ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി അസ്സ വജൽ ഇന്ന അല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന ആയത്താണ് അദ്ദേഹം അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന അല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തീർച്ചയായും അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത അതിന് താഴെ വരുന്ന കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ നിന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു വ്യക്തി ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും കടുത്തത് അത് ഷിർക്കാണ്. അള്ളാഹുവിനെ അവൻ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കടുത്തത് ഷിർക്കാണ്. വ്യഭിചാരമല്ല, മോഷണമല്ല, അതുപോലെ തന്നെ പിടിച്ചുപറിയല്ല, കൊലപാതകമല്ല, ഇതെല്ലാം കടുത്ത തിന്മകളാണ്, വൻ പാപങ്ങളിൽ എണ്ണിയിട്ടുള്ളതാണ്. പക്ഷേ ആ വൻ പാപങ്ങളിൽ ഒന്നാമത്തേത് അത് ഷിർക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല ഈ ശിർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ, ശിർക്കിന് താഴെയുള്ള ആളുകൾക്ക്, ശിർക്കിന് താഴെ മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇവിടെ തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു ഒരു ഇസ്തിസ്ന, ഒരു ഒഴിവഴിവ് നൽകിയത്. വയഗ്ഫിറു മാ ദൂന ദാലിക, അതിന് പുറമെയുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അഥവാ മുവഹ്ഹിദീങ്ങളായി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞു, അവനാണെങ്കിൽ ചെയ്ത തിന്മകൾക്ക് തൗബ ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ അള്ളാഹു അവന്റെ തൗബ സ്വീകരിച്ചിട്ടില്ല, ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അവന്റെ തൗബയിലുണ്ടായിരുന്നു എങ്കിൽ മുവഹ്ഹിദാണോ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കും. എന്നാൽ മുവഹ്ഹിദല്ലേ, ശിർക്കോടുകൂടിയാണോ അവൻ മരണപ്പെടുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്, അള്ളാഹു ഒരു വ്യക്തിക്ക് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അവൻ ശാശ്വതമായി നരകത്തിലായിരിക്കും. മോഹിദായിട്ടല്ല ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അവൻ ശാശ്വതമായി നരകത്തിലായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഇന്ന അല്ലാഹു ലാ യഗ്ഫിറു, അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഇന്ന അല്ലാഹു ലാ യഗ്ഫിറു അയ്യുഷ്റക ബിഹി, അവന് ശിർക്ക് ചെയ്യുന്നത് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ, അതിന് താഴെയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു വരും. അതിന് താഴെയുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ അതേ ദർജയിലുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഫറോടുകൂടിയാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിലും അവന്റെയും അവസ്ഥ ഇതാണ്. കുഫറും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരുവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അതല്ലാത്ത ആളുകളോടും പ്രാർത്ഥിക്കുന്നു, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവർ എല്ലാവരും മുശ്രിക്കുകൾ തന്നെയാണ്. അതിനോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് മുവഹ്ഹിദിലെത്തുകയില്ല. മക്കാ മുശ്രിക്കുകൾ മുശ്രിക്കുകളായത് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹു അല്ലാത്ത വലിയകളോടും സ്വാലിഹീങ്ങളോടും. ഇവരെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി തീരും എന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെ അവർ മുശ്രിക്കുകളായി. അതുപോലെ തന്നെയാണ് കുഫർ. ഒരു വ്യക്തി മുവഹ്ഹിദ്, അവന്റെ ഇബാദത്തുകൾ ഞാൻ മുവഹ്ഹിദായിരിക്കും, അള്ളാഹിനോടെ പ്രാർത്ഥിക്കുന്നുണ്ടാവുള്ളൂ, വേറൊരാളോടും പ്രാർത്ഥിക്കുന്നുണ്ടാവുകയില്ല. പക്ഷെ കുഫറിന്റെ പ്രവൃത്തികൾ അവരിൽ ഉണ്ടായാലും അവന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അതോ മുശ്രിക്കിന് മാത്രം ബാധകമല്ല ഈ പറഞ്ഞത്. വയഗ്ഫിറു മാ ദൂന ദാലിക എന്ന് പറഞ്ഞാൽ ഷിർക്കിന്റെ താഴെയുള്ളത് എന്നാണ് അർത്ഥം. ഷിർക്കിനോടൊപ്പം നിൽക്കുന്നത് അതിൽ പെടുകയില്ല, അത് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അത് ഒരാൾ കുഫറോട് കൂടിയാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിലും അവന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഷിർക്കിലേക്ക് ഉൾപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും അവൻ പേടിക്കേണ്ടതുണ്ട്. ഷിർക്കിലേക്ക് എത്തിപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് അവൻ പേടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുഫറിലേക്ക് എത്തിപ്പെടുന്ന, ദീനിൽ നിന്നും അവൻ പുറത്തുപോകുമെന്ന് പുറത്തുപോകാൻ സാധ്യതയുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും പേടിക്കേണ്ടതുണ്ട്. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഒരാൾ മുവഹ്ഹിദാണ്, അള്ളാഹുവിനോട് മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, പക്ഷെ അവന് കുഫർ സംഭവിച്ചാലും ഇബാദത്തിന്റെ കാര്യത്തിൽ അവൻ അള്ളാഹു അല്ലാത്ത ആളോട് ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിച്ചാൽ മാത്രമല്ല ദീനിൽ നിന്ന് പുറത്തു പോകുന്നത്. ദീനിൽ നിന്ന് പുറത്തു പോകാൻ മറ്റ് ധാരാളം കാരണങ്ങളുണ്ട്. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പക്ഷെ അതല്ലാത്ത ധാരാളം കാരണങ്ങളുണ്ട്. അത് ചിന്തിക്കാത്ത ആളുകളുണ്ട്, ദീനിനെ പരിഹസിക്കുക, ദീനിനെ കൊച്ചാക്കി കാണുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അംഗീകരിക്കാതിരിക്കുക. അവർ പറയും ഞാൻ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുകയുള്ളൂ, പക്ഷെ നബി പറഞ്ഞ എല്ലാ കാര്യവും എനിക്ക് അനുസരിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം മനുഷ്യനാണ്, അദ്ദേഹത്തിന് തെറ്റുകൾ പറ്റാം, അല്ലെങ്കിൽ അദ്ദേഹം ആ കാലഘട്ടത്തിലേക്കുള്ള ആളുകൾക്ക് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് നമുക്കൊന്നും അത് ബാധകമല്ല, നമ്മൾ പുരോഗമിച്ചിരിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവെക്കാത്ത ആളുകൾ അവർ കുഫറിന്റെ വക്കീലാണ്. അവർ ചില ആളുകൾ കുഫറിലേക്ക് വീണുപോയിട്ടുണ്ട്. അവരെല്ലാവരും ഇതിൽ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ശുർക്ക് ചെയ്യുക എന്നുള്ളതല്ല. അള്ളാഹു പറഞ്ഞത് മാ ദൂന ദാലിക എന്നാണ്, അതിന് താഴെയുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതല്ലാതെ അതിനോടൊപ്പമുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവം അദ്ദേഹം പറയുകയാണ്, കുന്നാ നുംസിഖു അനിൽ ഇസ്തിഗ്ഫാരി അഹ്ലിൽ കബായ, വൻപാപം ചെയ്ത ആളുകൾക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം അവർ ആദ്യം ധരിച്ചിരുന്നത് ഒരാൾ വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. ഹത്ത സമിഅന മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ ആയത്ത് കേൾക്കുന്നത് വരെ, ഇന്നല്ലാഹു ലാ യഗ്ഫിറു അയ്യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല, അതുപോലെ തന്നെ ശിർക്കിന് താഴെയുള്ള തിന്മകൾ ചെയ്ത ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. ഇതവർക്ക് ആദ്യം അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വൻപാപികളായിട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ സഹാബത്ത് ചൊല്ലാറുണ്ടായിരുന്നില്ല എന്ന്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നില്ല എന്ന്. എന്നാൽ ഈ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം വൻപാപത്തിന് താഴെയുള്ള ആളുകൾക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഫഇന്നി അഖർതു ശഫാഅതി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ. ഫഇന്നി അഖർതു, തീർച്ചയായും ഞാൻ പിന്തിപ്പിച്ചിരിക്കുന്നു. ഓരോ പ്രവാചകന്മാർക്കും ഉത്തരം കിട്ടുന്ന ദുആകളുണ്ട്. അവർ ഉത്തരം ചെയ്താൽ അള്ളാഹു ദുആ ചെയ്തിരിക്കും, അവർ ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്തിരിക്കും. നൂഹ് അലൈഹി സ്വലാമിന്റെ ദുആ, അതുപോലെ തന്നെ മൂസാ അലൈഹി സ്വലാമിന്റെ ദുആ, ഓരോ ആളുകൾക്കും അങ്ങനെ ദുആ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ അത് പരലോകത്തേക്ക് നീട്ടിവെക്കുകയാണ് ചെയ്തത്. അവിടുന്ന് പറഞ്ഞു, ഫഇന്നി അഖർതു ശഫാഅതി, ഞാൻ എന്റെ ശഫാഅത്ത്, എന്റെ ശുപാർശ അത് ഞാൻ പിന്തിപ്പിച്ചു. അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട വൻപാപികളായി മരണപ്പെട്ട ആളുകൾക്ക് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അത് ഒരാൾ വൻപാപിയായിട്ട് മരണപ്പെട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. അങ്ങനെ അവന് നരകം സ്പർശിക്കാത്ത രൂപത്തിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഹദീസിൽ നിന്നും നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് സഹാബത്ത് വൻപാപികളായ ആളുകൾക്ക് പുറത്തു കൊടുക്കാറുണ്ടായിരുന്നില്ല, ഇസ്തിഗ്ഫാറിന് വേണ്ടി അവർക്ക് ചോദിക്കാറുണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഈ ആയത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഉദ്ദേശിക്കുന്നത് ഇതിലെല്ലാ ശിർക്കും ഉൾപ്പെടുമോ, ശിർക്കുൻ അക്ബറും ശിർക്കുൻ അസ്ഗറും ഉൾപ്പെടുമോ എന്നുള്ളതാണ്. ശിർക്ക് രണ്ടു തരത്തിലുണ്ട്. ശിർക്കെല്ലാം ഒരേ ദർജയിലല്ല. ശിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ശിർക്കിനാണ് ശിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ. ആ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ പേര് മുസ്ലിം ആയാലും അവന് മുശ്രിഖ് എന്നാണ് അറിയപ്പെടുക. അതുകൊണ്ടാണ് മക്ക മുശ്രിഖുകളൊക്കെ മുശ്രിഖുകളായത്. അവരുടെ പേരുകൾ ഏതെങ്കിലും ഇസ്ലാമിനെ നിരക്കാത്ത പേരുകളായതുകൊണ്ടല്ല. അവരുടെ പേരുകൾ എടുത്തു നോക്കിയാൽ നല്ല നല്ല പേരുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പക്ഷെ അവർ മുശ്രിഖുകളാണ്. അപ്പോൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരാളെ പുറത്തേക്ക് എത്തിക്കുന്ന ശിർക്കുണ്ട്. ഇനി വേറൊരു ശിർക്ക് ശിർക്കുൻ അസ്ഗറാണ്. അവൻ മുസ്ലിമായിട്ട് തന്നെ തുടരാം, മുസ്ലിമായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. ഒരു മുസ്ലിമിനോട് കാണിക്കേണ്ട മര്യാദകൾ അവനോട് കാണിക്കാം, പക്ഷെ അത് ശിർക്കുൻ അസ്ഗറാണ്. അപ്പൊ ഈ രണ്ട് രൂപത്തിലുള്ള ശിർക്കുകളുണ്ട്. അപ്പൊ ഈ രണ്ട് രൂപത്തിലുള്ള ശിർക്കിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ട് മരണപ്പെട്ടാൽ തന്നെ ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമോ എന്ന വിഷയത്തിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ ശിർക്കുൻ അസ്ഗർ എന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഒരു വ്യക്തി ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്നു, അത് ശിർക്കുൻ അസ്ഗറിൽപ്പെട്ട ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അവൻ സത്യം ചെയ്യുന്നു, ഇന്ന നബിയാണ് സത്യം, ഇന്ന വലിയാണ് സത്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏല സുറുക്ക് പോലെയുള്ളത് കെട്ടുന്നു. ഇതൊക്കെ ഒരാൾ ദീനുൽ ഇസ്ലാമിന് പുറത്തെത്തിക്കുന്ന അവസ്ഥയുമുണ്ട്, പക്ഷെ അദ്ദേഹം പുറത്തെത്തിക്കാത്ത ശിർക്കുൻ അസ്ഗറുകളാണ്. അപ്പൊ ഈ ശിർക്കുൻ അസ്ഗറിലായിട്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണോ? അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ലേ? അതല്ല, അവൻ അള്ളാഹു പുറത്തു കൊടുക്കും, വൻപാപികളുടെ അവസ്ഥയിലാണോ അവനുള്ളത് എന്ന വിഷയത്തിൽ ഉലമാക്കൾക്ക് ഖിലാഫുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞു ഇതിലെല്ലാ ശിർക്കും ഉൾപ്പെട്ടു. ഒരാൾ ചെറിയ ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടാലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അവൻ അള്ളാഹു പുറത്തു കൊടുക്കും, അവൻ കടുത്ത തിന്മയാണ് ചെയ്തിട്ടുള്ളത്, അവൻ വൻപാപത്തെക്കാളും മുകളിൽ നിൽക്കുന്ന തിന്മയാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് പുറത്തു കൊടുക്കും, അവന്റെ നന്മ തിന്മകൾ തൂക്കി നോക്കും. അവൻ ആ ചെയ്ത ചെറിയ ശിർക്കുകൾ കാരണം പല തിന്മകളും അവനുണ്ട്, പല നന്മകളും അവന്റെ പോയിട്ടുണ്ട്, പല നന്മകളും അവന്റെ ബാത്തിലായി പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് വെച്ച് അവന് തുലാസിലിട്ട് അവന്റെ അമലുകൾ തൂക്കുകയും അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പ്രവേശിപ്പിക്കും എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഉലമാക്കൾ പറഞ്ഞതിന് ശരിയായ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അഭിപ്രായമൊക്കെ ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറയുന്നു, അദ്ദേഹം രണ്ട് രൂപത്തിൽ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്ത് അദ്ദേഹം ഇത് ചെറിയ ശിർക്കിലൂടെ ഒരാൾ മരണപ്പെട്ടാലും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ചില സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു ഇത് ഷിർക്കുൻ അക്ബറിന് മാത്രം ബാധകമായതാണ്. അത് ഉലമാക്കൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷിർക്ക് എന്ന് പറയുന്നത് ചെറുത് വലുത് എന്നില്ലാതെ അത്രയും ഗൗരവമുള്ളതാണ്. ചെറിയ ഷിർക്ക് എന്ന് പറയുന്നതിൽ അതിന് ഗൗരവം കുറച്ച് കാണാനല്ല, മറിച്ച് അവൻ മുസ്ലിമാണ് എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞത്. അതല്ലാതെ ആ ഷിർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭയപ്പെട്ട ഷിർക്ക് തന്നെയാണ്. അതല്ലാതെ അതിന്റെ ഗൗരവം കുറക്കാനല്ല, വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ചെറിയ ഷിർക്ക് ചെയ്ത ഷിർക്കുൻ അസ്ഗർ ചെയ്ത ആളുകൾ നരകത്തിൽ അവർ ഈ ആയത്തിന്റെ പരിധിയിൽ പെടുകയില്ല, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്ന് പറയാനുള്ള കാരണം എന്താണ്? പ്രധാനമായും ഉലമാക്കൾ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഷിർക്ക് എന്ന് ഖുർആനിൽ ഉപയോഗിച്ച ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഷിർക്ക് എന്ന് ഉപയോഗിച്ചതൊക്കെ ഷിർക്കുൻ അക്ബറാണ്. ഈ ആയത്തിൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് എന്ന് ഷിർക്ക് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഇപ്പൊ ഖുർആനിൽ ഉപയോഗിച്ചത് ഭൂരിഭാഗവും നമ്മൾ എടുത്തു നോക്കിയാൽ നിരുപാധികമായി ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറാണ്. നാം നേരത്തെ ചില ആയത്തുകളൊക്കെ വായിച്ചിട്ടുണ്ട്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാ, ആരാണോ അള്ളാഹു ഷിർക്ക് ചെയ്യുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന, അവൻ അള്ളാഹു സ്വർഗം ഹറാമാക്കി, വമഅവാഹും നാർ, അവന്റെ സംഗീത നരകമായിരിക്കുന്നു, വമാലു ളാലിമീന മിൻ അൻസാർ, അക്രമകാരികളായ ഈ ആളുകൾക്ക് യാതൊരു സഹായിയും ലഭിക്കുകയില്ല. അപ്പൊ അവൻ ശാശ്വതമായി നരകത്തിലാണ് എന്ന് പറഞ്ഞ ഈ ഷിർക്ക് അത് ഷിർക്കുൻ അക്ബറാണ്. അപ്പൊ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗവും ഈ ഷിർക്ക് എന്ന് പറയുന്നത് ഷിർക്കുൻ അക്ബറാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ പെട്ടതും അത് തന്നെയാണ്, ഷിർക്കുൻ അസ്ഗർ അല്ല എന്നതാണ് ഉലമാക്കൾ പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അസ്ഗറും ഷിർക്കുൻ അക്ബറും തമ്മിൽ ദീൻ മറ്റ് പല കാര്യങ്ങളിലും ഉലമാക്കൾക്ക് ഏകാഭിപ്രായമുണ്ട്, അതിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത്. പല അഹ്കാമുകൾക്കും അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുള്ളതാണ്. അതിലൊന്നാമത്തേത് ഷിർക്കുൻ അക്ബർ ചെയ്താൽ ഒരാൾ ദീനിൽ നിന്നും പുറത്തു പോകും, എന്നാൽ ഷിർക്കുൻ അസ്ഗർ ചെയ്താൽ ദീനിൽ നിന്നും പുറത്തു പോകുകയില്ല. ഇതെല്ലാവർക്കും ഏകാഭിപ്രായമാണ്. ഒരാലിമും ഷിർക്കുൻ അസ്ഗർ ചെയ്താൽ അവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ എല്ലാവർക്കും ഏകാഭിപ്രായമുണ്ട്. രണ്ടാമത് ഷിർക്കുൻ അക്ബർ ചെയ്തവൻ ശാശ്വതമായി നരകത്തിലാണ്, എന്നാൽ ഷിർക്കുൻ അസ്ഗർ ചെയ്തവൻ ശാശ്വതമായി നരകത്തിലല്ല എന്ന വിഷയത്തിലും എല്ലാവർക്കും ഏകാഭിപ്രായമാണ്. ഒരാൾ ഷിർക്കുൻ അക്ബറോട് കൂടി മരണപ്പെട്ടാൽ അവൻ പിന്നീട് സ്വർഗം അവന് ഹറാമാക്കിയിരിക്കുന്നു, അവൻ കാലാകാല നരകത്തിലാണ്. എന്നാൽ ഷിർക്കുൻ അസ്ഗർ ചെയ്താണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുക എന്നതുണ്ടാവുകയില്ല എന്നതിലും എല്ലാവർക്കും ഏകാഭിപ്രായമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങള്, ഷിർക്കുൻ അക്ബർ ചെയ്തു കഴിഞ്ഞാൽ അവനെ പിന്നീട് അവന്റെ അമലുകൾ തുലാസിലിട്ട് തൂക്കി നോക്കുകയില്ല, അവന്റെ അമലുകൾ അങ്ങനെ തുലാസിലിട്ട് തൂക്കി നോക്കുന്ന ഒരു കാര്യവുമില്ല. ഒരാൾ ഷിർക്കുൻ അക്ബറിൽ ഒരാൾ സംഭവിച്ചിട്ടുണ്ട്, ധാരാളം നന്മകൾ അവന്റെ കയ്യിലുണ്ട്, നല്ല നന്മകൾ തന്നെ, ആളുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് പല പദ്ധതികളിലും അവൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്, ആളുകളെ കണ്ണീരൊപ്പിയിട്ടുണ്ട്. പക്ഷെ ഷിർക്കുൻ അക്ബറോടുകൂടി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ നന്മയും തിന്മയും തൂക്കപ്പെടുകയില്ല, അവന്റെ നന്മയും തിന്മയും തൂക്കപ്പെടുകയില്ല. എത്ര നന്മകൾ ഉണ്ടായാലും ഒരു ഷിർക്കായ പ്രവൃത്തി മതി ഇതെല്ലാം ബാത്തിലാക്കി കളയാൻ. അതുകൊണ്ട് തന്നെ അവന്റെ മുവാസനത്തിനെടുക്കുകയില്ല. എന്നാൽ ഷിർക്കുൻ അസ്ഗർ ചെയ്ത വ്യക്തിയുടേത് ഇങ്ങനെ അവന്റെ നന്മകളും തിന്മകളും, നന്മയുടെ തട്ടിൽ അവന്റെ നന്മകളും തിന്മയുടെ തട്ടിൽ അവന്റെ തിന്മകളും വെക്കുമെന്നുള്ളതിലും ഉലമാക്കൾക്ക് ഏകാഭിപ്രായമാണ്. ഇതെല്ലാം ഈ വിഷയത്തിലെല്ലാം ഏകാഭിപ്രായമുള്ളതിനാൽ പണ്ഡിതന്മാർ പറയുന്നു, അതുകൊണ്ട് ഈ ആയത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടും രണ്ടാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയില്ല, മരണപ്പെട്ടു കഴിഞ്ഞാലും പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബർ മാത്രമാണ്. ഷിർക്കുൻ അസ്ഗറിലായിക്കൊണ്ട് അവൻ എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അവൻ സത്യം ചെയ്യുന്നു, ഇന്നയാളുടെ പേരിൽ അവൻ സത്യം ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഷിർക്കുൻ അസ്ഗറുകൾ അവൻ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ അവന്റെ അമലുകളൊക്കെ ചിലത് ആളുകളെ കാണിക്കാൻ വേണ്ടി അവൻ ചെയ്തിരുന്നു, സദഖ ചെയ്തപ്പോൾ, നിസ്കരിച്ചപ്പോൾ, ഹജ്ജ് ചെയ്തപ്പോഴൊക്കെ ആളുകൾ അറിയണം, നാട്ടുകാർ തന്നെ പ്രശംസിക്കണം എന്ന ആഗ്രഹത്തിലാണ് അവൻ ജീവിച്ചത് എങ്കിൽ അത്തരക്കാരായ ആളുകളുടെ പ്രവർത്തനം ഗുരുതരമായതാണ്. പക്ഷെ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞതുപോലെ പുറത്തു കൊടുക്കാത്തവരിൽ അവർ പെടുകയില്ല, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും എന്നാണ് ഉലമാക്കൾ പറഞ്ഞതിൽ ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഗൗരവമുള്ള കാര്യം തന്നെയെന്നാണ്. കാരണം ഇതിൽ ഖിലാഫ് ഉണ്ടായിട്ടുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ എല്ലാവരും പറഞ്ഞിട്ടില്ല ഇതിൽ ഷിർക്കുൻ അസ്ഗർ ഉൾപ്പെടുകയില്ല എന്നുള്ളത്, മറിച്ച് ധാരാളം ചില പണ്ഡിതന്മാർ അവർ ഷിർക്കുൻ അസ്ഗറും ഇതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷിർക്കുൻ അസ്ഗർ എന്നുള്ളതും ഗൗരവമുള്ള കാര്യമാണ്. എങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു വന്നിട്ടില്ലായിരുന്നെങ്കിലോ, നമ്മൾ ഷിർക്കുൻ അസ്ഗർ ചെയ്തു നമ്മുടെ നിസ്കാരങ്ങളിൽ, നമ്മുടെ നോമ്പിൽ, നമ്മുടെ മറ്റ് പെരുമാറ്റങ്ങളിൽ ആളുകളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്തത് എങ്കിലോ, നമ്മൾ ഷിർക്കുൻ അസ്ഗർ ഉള്ള ആളുകളായിട്ടായിരിക്കും മരണപ്പെടുക. അതുകൊണ്ട് അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന അല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ഷിർക്ക് അല്ലാഹു പൊറുക്കുകയില്ല, അതിന് താഴെയുള്ളത് അല്ലാഹു പൊറുക്കും. എന്നാൽ ഖുർആനിൽ വേറൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ യാ ഇബാദില്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു പറഞ്ഞു, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച, തിന്മകളിൽ മുങ്ങിക്കുളിച്ച ആളുകളോട് അറിയിക്കുക, അവരോട് പറയുക, അല അൻഫുസിഹിം ലാ തഖ്നതു, നിങ്ങൾ നിരാശയടയരുത്. റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ തിന്മകൾ ധാരാളം സംഭവിച്ചു എന്നുള്ളത് ഒരിക്കലും തന്നെ എന്നെ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല. ചിലപ്പോൾ ചില തിന്മകൾ നിങ്ങൾ ചെയ്യും, തൗബ ചെയ്യും, വീണ്ടും തിന്മ സംഭവിക്കും, വീണ്ടും തൗബ ചെയ്യും, വീണ്ടും തിന്മ സംഭവിക്കും, വീണ്ടും തൗബ ചെയ്യും, അങ്ങനെ ധാരാളം തിന്മകൾ നീ ചെയ്തു എന്നുള്ളത് ഒരിക്കലും തന്നെ നിനക്ക് ഒരു നിരാശ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു വരും. തിന്മകൾ എത്ര ആഴത്തിലുള്ള തിന്മകളാകട്ടെ, അതിൽ ശിർക്കാകട്ടെ, കുഫറാകട്ടെ, ഏത് തരം തിന്മകൾ നീ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. നേരത്തെയുള്ള ആയത്തിൽ പറഞ്ഞത് ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബി, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശ, അതിന്റെ താഴെയുള്ള ആളുകൾക്ക് പുറത്തു കൊടുക്കും. അപ്പൊ എന്താണ് ഈ ആയത്ത് തമ്മിലുള്ള ഇത്? യഥാർത്ഥത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും അത് സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമിൽ ഒരു വൈരുദ്ധ്യവും സംഭവിക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ആയത്ത് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, ഒരിടത്ത് അള്ളാഹു പറയുന്നു ചില ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും, വേറെ സ്ഥലത്ത് പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും പുറത്തു കൊടുക്കും, എല്ലാ തിന്മകളും പുറത്തു കൊടുക്കും, ശിർക്കൊന്നും അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നു ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ എന്ന് പറഞ്ഞാൽ ഫീമൻ താബ, തൗബ ചെയ്തവർക്കാണ്. തൗബ ചെയ്താൽ പിന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ചെറുതോ വലുതോ ആയ ഒരു തിന്മയുമില്ല, ശിർക്കോ ശിർക്കല്ലാത്തതോ എന്നൊരു വ്യത്യാസമില്ല. ഒരാൾ തൗബ ചെയ്താൽ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. കടുത്ത മുശ്രിക്കാണ്, ചിലപ്പോൾ ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായിട്ടായിരിക്കും അവൻ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂടിയിട്ടുണ്ടാവുക, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചിട്ടുണ്ടാകും. അങ്ങനെ എല്ലാതര തിന്മകളും അവന്റെ ജീവിതകാലം അവൻ മുഴുവൻ ചെയ്തവരാണ് അല്ലെ. മക്ക മുശ്രിക്കളായ ആളുകൾ അവർ തന്നെയാണ് പിന്നീട് സഹാബത്തായി മാറിയിട്ടുള്ളത്. ഏറ്റവും വലിയ ശിർക്കിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ തന്നെയാണ്, സഹാബത്തിൽ പലരെയും ഉപദ്രവിച്ച ആളുകൾ തന്നെയാണൊക്കെ പിന്നീട് ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും അവർ തൗഹീദിലേക്ക് വരികയും പിന്നീട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത് തൗബ ചെയ്ത വ്യക്തിക്ക് അള്ളാഹു എല്ലാ തെറ്റും പുറത്തു കൊടുക്കും. തൗബ ചെയ്താൽ എല്ലാം തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും, അതിൽ ചെറുതോ വലുതോ, ശിർക്കു നസ്ഖറോ അക്ബറോ അതല്ലാത്ത കബായിറത്തോ കബീറത്തുകളോ എന്നൊന്നും വ്യത്യാസമില്ല. എന്നാൽ മറ്റേ ആയത്തിൽ പറഞ്ഞത് തൗബ ചെയ്യാൻ അവസരമില്ലാതെ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ്. കാരണം മരണം എപ്പോഴാണെന്ന് ആർക്കും അറിയുകയില്ല. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു തിന്മ ചെയ്ത് അതിനൊരു അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആ തൗബ ചെയ്യാൻ. അങ്ങനെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവന്റെ അവസ്ഥയാണ് ഈ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത്. അവൻ അള്ളാഹുവിന്റെ മശീയത്തിന്റെ, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ അതിന്റെ താഴെയാണ്, അതിന്റെ കീഴെയാണ് അവന്റെ അവസ്ഥ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും. തൗഹീദുള്ള ആളുകൾക്ക് അള്ളാഹു എല്ലാ തെറ്റുകളും ഒറ്റയടിക്ക് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ശിർക്കിലാണ് അവൻ മരണപ്പെട്ടത് എങ്കിൽ അവന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് ശിർക്ക് ചെയ്ത് മരണപ്പെട്ട ഒരു വ്യക്തിക്ക്, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന വ്യക്തിക്ക് മയ്യത്ത് നിസ്കാരം പോലും നിസ്കരിക്കാൻ നമുക്ക് അനുവാദമില്ല. കാരണം മയ്യത്ത് നിസ്കാരത്തെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅക്രിം നുസുലഹു, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് മാപ്പാക്കി കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത് നമുക്ക് അനുവദനീയമല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവായ ആസറിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിലക്കിയത് ഖുർആനിൽ നമ്മൾ കണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ഉമ്മാക്കോ ഉപ്പാക്കോ വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അവിടുന്ന് അനുവാദം കൊടുത്തിട്ടില്ല. അബൂ താലിബിന് പോലും ഇസ്തിഗ്ഫാർ ചെയ്യാൻ അനുവാദമില്ല. അബൂ താലിബ് ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയും ഉമ്മയും നേരത്തെ മരണപ്പെട്ടതാണ്. പിന്നീട് മുഴുവൻ യതീമായി വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴുവൻ കാര്യങ്ങളും ദുനിയാവിന്റെ കാര്യങ്ങൾ അല്ല ദീനിന്റെ കാര്യങ്ങളിൽ പോലും സംരക്ഷിച്ചിട്ടുണ്ട്. മക്കാ മുശ്രിക്കുകൾ അബൂ താലിബിന്റെ വലിയ ആ ഒരു സ്ഥാനം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും ഉപദ്രവിക്കാതൊക്കെ വിട്ടത്. അദ്ദേഹം ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിച്ചിട്ടുണ്ട്, പക്ഷേ ശിർക്കിലാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ താലിബിന് പോലും ഇസ്തിഗ്ഫാർ ചെയ്തു കൊടുക്കാനോ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറപ്പിക്കാനും സാധിച്ചിട്ടില്ല. അത് അനുവദനീയമല്ല. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ശിർക്കിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ മരണപ്പെടുന്നതിന് മുമ്പ് അവൻ തൗബ ചെയ്താൽ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. ഇതാണ് ഈ രണ്ട് ആയത്തുകളും തമ്മിൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ജീവനോടെയുള്ള അവസ്ഥയിൽ ഒരാൾ തൗബ ചെയ്താൽ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും. ഈ ആയത്തിന് ഈ അധ്യായവുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മൾ പറഞ്ഞ ഓരോ അധ്യായത്തിനും ഒരു ഹെഡിങ് ഉണ്ടാകും, അതിന് ബന്ധമുള്ള ആയത്തുകളാണ് അതിന് താഴെ ഉണ്ടാവുക. ഈ ആയത്തിന് ബന്ധമെന്ന് പറയുന്നത് ഒരാൾക്ക് തൗഹീദിന് എത്രമാത്രം പ്രാധാന്യം അയാളുടെ മനസ്സിലുണ്ടോ അത്രയും അവൻ അതിനെതിരാകുന്ന അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരാൾക്ക് ഭയമുണ്ടാകും. അതുകൊണ്ടാണ് ഷിർക്കിനെ കുറിച്ച് തൗഹീദിന്റെ ഫളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ തൗഹീദ് എത്രയും സ്ഥാനം ഒരാളുടെ മനസ്സിലുണ്ട്, അതൊക്കെ ഉണ്ടാകേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു തന്നു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരാൾക്ക് ഒരു വിചാരണ കൂടാതെ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാം, ആ കാരണങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അവന്റെ മനസ്സിൽ അത്രയും തൗഹീദിനോടുള്ള ഹുബ്ബുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചും അവന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അത് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് ഇന്നാലത്തെ കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പറഞ്ഞു കൊടുക്കണം. അതൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, നന്മകൾക്കുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു, നന്മകൾ പൊളിഞ്ഞു പോകുന്ന വഴി പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിലോ അത് അവനൊരു ഓട്ടപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വെള്ളം സംഭരിക്കുന്നത് പോലെ ആയിരിക്കും. അത് വെള്ളം ഇങ്ങനെ വരുമ്പോൾ അവന് സന്തോഷമുണ്ടാകും, പക്ഷെ ആ ഓട്ടപാത്രം സമയം കഴിയുന്നതിന് വെള്ളം ഇല്ലാതെ ആയിപ്പോകും. അതുപോലെ ഷിർക്കോടുകൂടി അല്ലെങ്കിൽ മറ്റു തിന്മകളോടുകൂടിയാണ് ഒരാൾ തൗഹീദ് ഉള്ളത് എങ്കിൽ ആ തൗഹീദിന്റെ മേന്മ അത് ഇല്ലാതാക്കി കളയും. അതുകൊണ്ടാണ് ഈ ആയത്ത് അദ്ദേഹം കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ആയത്ത് ഖാല റഹിമഹുല്ലാഹു തആല وقال عليه وقال الخليل عليه السلام അദ്ദേഹം പറയുന്നു وقال الخليل عليه السلام അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹി സലാം അദ്ദേഹം പറയുന്നു, അദ്ദേഹം പറയുന്നതായി ഖുർആനിൽ അല്ലാഹു നമ്മോട് പറയുന്നു. വജ്നുബ്നി വബനീയ അൻ നഅബുദ അൽഅസ്നാം വജ്നുബ്നി റബ്ബേ നീ എന്നെ അകറ്റണമേ, വബനീയ എന്റെ സന്താനങ്ങളെ, അൻ നഅബുദ അൽഅസ്നാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റണമേ എന്നാണ് പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാം വസ്സലാമാണ് ഈ ദുആ ചെയ്യുന്നത്. എന്താണ് വജ്നുബ്നി നീ എന്നെ അകറ്റണമേ എന്ന് പറഞ്ഞാൽ, ജാനിബ് എന്ന് പറഞ്ഞാൽ ഒരറ്റമെന്നാണ്, ഒരു ഭാഗമെന്നാണ്. വജ്നുബ്നി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു അതിന്റെ അർത്ഥം ഫജ്അൽനി ഫീ ജാനിബിൻ വഹിയ ഫീ ജാനിബ്, എന്നെ ഒരറ്റത്തേക്കും എന്നെ ഈ ഷിർക്കിനെയും വിഗ്രഹത്തെയും മറ്റൊരറ്റത്തേക്കുമാക്കി നീ മാറ്റണമേ എന്നാണ്. ഒരു വലിയൊരു കടലുണ്ടെന്ന് കരുതുക, ആ കടലിന്റെ ഒരറ്റം ഒരു ജാനിബാണ്, ആ കടലിന്റെ അപ്പുറത്തെ അറ്റം മറ്റൊരു ജാനിബാണ്. അപ്പൊ അത്രയും വിദൂരമാക്കണമെന്ന അതിന്റെ ഒരു ലാഞ്ചന പോലും എന്നിലേക്ക് അടുക്കുന്ന ഒരവസ്ഥയും എന്നിൽ ഉണ്ടാകരുതേ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ദുആ ചെയ്യുന്നത്. വ ജുനുബുനി എന്നെ നീ അകറ്റണം, വ ബനീയ അതുപോലെ തന്നെ എന്റെ സന്താനങ്ങളും. ആരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങൾ? പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായങ്ങളുണ്ട്, എട്ട് സന്താനങ്ങളോളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയുന്ന രീതിയിൽ ഖുർആനിലും ഹദീസിലും പരിശോധിച്ചാൽ രണ്ട് സന്താനങ്ങളാണ് നമുക്ക് അറിയുകയുള്ളൂ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടും നബിമാരാണ്. ഈ രണ്ട് സന്താനങ്ങളെ നമുക്ക് അറിയുകയുള്ളൂ. ഇപ്പൊ പണ്ഡിതന്മാർ പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ, ഉണ്ട് എന്നുള്ളതാണ്. അഥവാ ഇവർക്ക് ഇവരുടേതായ മക്കളുണ്ട്, ഇബ്രാഹിം ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുണ്ട്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുണ്ട്, അവർക്ക് അവരുടെയും മക്കളുണ്ട്. ഈ പറയുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേർക്ക് നേരെയുള്ള സന്താനങ്ങളായിട്ടുള്ള ആളുകൾ, അവരിൽ ആരിലും ശുദ്ധി സംഭവിച്ചിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ അതല്ലാത്ത അദ്ദേഹത്തിന്റെ മറ്റു കുടുംബങ്ങളിലൊക്കെ ശുർക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം മക്കാ മുശ്രിക്കുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ ആളാണ്, ഇബ്രാഹിം നബി നമ്മുടെ സ്വന്തം ആളാണ്. പക്ഷെ അവരൊക്കെ കടുത്ത ശുർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, മറിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയിൽ ഉൾപ്പെടുത്തിയത് അവിടുത്തെ നേർക്ക് നേരെയുള്ള സന്താനങ്ങള്, അതുപോലെ അവരുടെ മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ മാത്രമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വതആല എപ്പോഴും എല്ലാ ദുആയും സ്വീകരിച്ചു കൊള്ളുന്നില്ല, അല്ലാഹു ചില ദുആകൾ സ്വീകരിക്കാത്തതിന് അവന്റേതായ വ്യക്തമായ ഹിക്മത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ചെയ്തൊരു ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഈ ഉമ്മത്തിൽ യാതൊരു ഭിന്നതയും ഉണ്ടാക്കരുത്. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തപ്പോൾ അല്ലാഹു അത് സ്വീകരിച്ചിട്ടില്ല, അല്ലാഹു അതിന്റേതായ ഹിക്മത്തുകൾ അവനിലുണ്ട്. അങ്ങനെയും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരി, ഇവിടെ പറഞ്ഞിട്ടുള്ളത് വജ്നുബ്നി നീ എന്നെ അകറ്റണമോ, എന്നെ ഒരു ജാനിബിലും ഈ അസ്നാമിനെ മറ്റൊരു ജാനിബിലും ആക്കണം. വബനീ എന്റെ സന്താനങ്ങളെയും, അന്നഅബുദ അൽഅസ്നാം അസ്നാമുകളെ ഇബാദത്ത് ചെയ്യുന്നു. എന്താണ് അസ്നാം എന്ന് പറയുന്നത്? സനം എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ് അസ്നാം എന്ന് പറയുന്നത്, വിഗ്രഹങ്ങൾ സനം എന്നാണ് പറയുക. ഇത് പറയുന്നത് പണ്ഡിതന്മാർ എന്താണ് ഇതിന്റെ വിശദീകരണം പറയുന്നത്? എന്താണ് സ്വനം? ഒരു കാര്യം എപ്പോഴാണ് സ്വനമാകുക? മഅബൂദ ബിദൂനില്ല വകാൻ മുസവ്വറ അലാ ഹൈഅതിൽ സൂറ സവാഅൻ സൂറത ബിവജ്ഹിൻ ഔ ബിദൂന വജ്ഹിൻ മാ സൂവിറ വഉബിദ ബിദൂനില്ല ഫഹുവ സ്വനമു. ഒരു ചിത്രം ഉണ്ടാക്കി കൊത്തി വെക്കുക, സവ്വറ എന്ന് പറഞ്ഞാൽ കൊത്തി ഉണ്ടാക്കുന്ന ചിത്രത്തിനാണ് അത് പറയുന്നത്. ആ വസ്തു
അത് മുഖമുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സ്വനം എന്ന് പറയും. ഇപ്പോൾ ഒരാള് ഒരു ആനയെ കൊത്തി ഉണ്ടാക്കി, എന്നിട്ട് അതിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയാൽ അത് സ്വനമാണ്. ഒരാൾ വേറൊരു മനുഷ്യരൂപം കൊത്തി ഉണ്ടാക്കി, അത് മുഖമുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, എന്നിട്ട് അള്ളാഹുവിന് പുറമെ ഇബാദത്ത് അതിനോട് ചെയ്യാൻ തുടങ്ങിയാൽ അതിന് സ്വനം എന്നാണ് പറയുക. എന്ത് വസ്തു ഉണ്ടാക്കി കൊത്തി ഉണ്ടാക്കി പിന്നീട് അതിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അതൊക്കെ സ്വനം എന്നാണ് പറയുക. എന്നാൽ ദീനിൽ വസൻ എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്, അതിന് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഖബറിനെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസനാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വസൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു അത് ഒന്നുകൂടി വിശാലമായ അർത്ഥമാണ്. അതിന് ഒരു കൊത്തിയുണ്ടാക്കിയ ഒരു ചിത്രം ആകണമെന്ന് നിർബന്ധമില്ല. ഒരു വസ്തു വസൻ എന്ന് പറയണമെങ്കിൽ കുത്തി ഉണ്ടാക്കണമെന്നില്ല. ഇപ്പൊ ഖബറിന് വസൻ എന്നാണ് പറയുക. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതും അത് വസനാണ്. ഒരാൾ കുത്തി ഉണ്ടാക്കണമെന്നില്ല. ഒരാൾ ഒരു മരത്തിനെ ആരാധിച്ചാൽ അത് വസനാണ്. ഒരാൾ ഖബറിനെ ആരാധിച്ചാൽ അത് വസൻ എന്നാണ് അതിനെ പറയുക. മറ്റേത് കുത്തി ഉണ്ടാക്കണം, കുത്തി ഉണ്ടാക്കി രൂപകൽപ്പന ചെയ്ത് അതിനെ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്താൽ അത് സ്വനമാണ്. ഇനി ഒരാൾ ഒന്നും ചെയ്യണ്ട, ഒരു ഖബറിനെ പോയി ഇബാദത്ത് ചെയ്താൽ അതിനെ വസൻ എന്നാണ് പറയുക. ഇവിടെ എന്താണ് ഈ ആയത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം? എന്താണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇദ്ദേഹം കൊടുത്ത ഈ അധ്യായമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് തൗഹീദിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ട ജാഗ്രതയാണ്. തൗഹീദിനെ തൊട്ട് നമുക്കുണ്ടാകേണ്ട ജാഗ്രതയാണ് നമുക്ക് ഈ ആയത്തിൽ പറയുന്നത്. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാ ഹനീഫൻ. അദ്ദേഹം അള്ളാഹുവിനെ സദാ ഇബാദത്ത് ചെയ്യുന്ന ഖാനിതാണ്, ഒരു സമുദായമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഖാനിതനാണ്, അള്ളാഹുവിനെ സദാ ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, ഹനീഫനാണ്, ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവനാണ് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വിഗ്രഹങ്ങളെ തകർത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ അള്ളാഹു ആ ചരിത്രം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്ത വ്യക്തി, തൗഹീദിന് വേണ്ടി ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട വ്യക്തി, വലിയ അഗ്നികുണ്ടാരമുണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയപ്പെട്ട വ്യക്തി അവസാനം ഈ രൂപത്തിൽ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തൗഹീദ് എത്ര നീ പഠിച്ചാലും അതിനുവേണ്ടി എത്ര നീ പണിയെടുത്താലും ശിർക്കിനെ തൊട്ട് നീ ഒരിക്കലും തന്നെ നിർഭയനാകാൻ പാടില്ല. എപ്പോഴും റബ്ബ് എന്നെ നീ ശിർക്കിൽ ഉൾപ്പെടുത്തരുത്, ശിർക്കിൽ പെട്ടു പോകരുത് എന്ന ദുആയും ചെയ്യണം, അതിന്റെ കാരണങ്ങളും അവൻ സ്വീകരിക്കണം. ഇതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ സ്വീകരിക്കണം. ഏതൊരു ദുആ ചെയ്യുമ്പോൾ അതിന്റെ കാരണം സ്വീകരിക്കണം. ഒരാൾ ദുആ ചെയ്യുന്നു ശിർക്കിനെതിരെയുള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, തൗഹീദിന്റെ മേന്മകളും അത് നിലനിൽക്കാനുള്ള കാര്യങ്ങളും ഒരാൾ പഠിക്കുന്നില്ല എങ്കിൽ അത് വലിയ അബദ്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മഹാനായ അത്താബിഈ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിന് വിശദീകരിച്ച് പറയുകയാണ്, മൻ യഅമനുൽ ബലാ ബഅദ ഖൗലിഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വജ്നുബനി വബനീ അൻ അഅബുദുൽ അസ്നാം. മൻ യഅമനുൽ ബലാ, ആരാണ് ബലാ? ബലാ എന്ന പരീക്ഷണം, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിർക്കാണ്. ഈ ശിർക്കിനെ തൊട്ട് ആരാണ് നിർഭയനായിരിക്കുക? ബഅദ ഖൗലി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ ഈ സംസാരത്തിന് ശേഷം, ഇബ്രാഹിമിന്റെ ഈ ദുആക്ക് ശേഷം, വജ്നുബനി വബനീ എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും റബ്ബെ നീ കാക്കണം. അദ്ദേഹം വിഗ്രഹം തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹത്തെ തന്നെയാണ് അദ്ദേഹം തകർത്തത്. ആ വിഗ്രഹത്തിൽ നിന്ന് തന്നെ എന്നെ കാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർഭയനല്ല, അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ അവസ്ഥ എന്താണ്? നമ്മൾ ശരിക്കും ചിന്തിക്കണം. പലപ്പോഴും നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഇബ്രാഹിം, നമ്മളൊക്കെ പലപ്പോഴും പല ആളുകളും, ഞാനൊക്കെ പണ്ടേ തൗഹീദിലുള്ളതാണ്, ഇനിയിപ്പോ എനിക്ക് എന്ത് വന്നാലും എനിക്ക് മനസ്സിലാവും, ശിർക്കിന്റെ ഏത് രൂപം വന്നാലും ഞാൻ തിരിച്ചറിയും എന്നൊക്കെ നിർഭയത്വം കാണിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് പ്രതീക്ഷ ഉണ്ടാകാം, അതിനുവേണ്ടി പഠിച്ച് അള്ളാഹു നമ്മളെ കൈവിടുകയില്ല എന്ന പ്രതീക്ഷ നമുക്കുണ്ടാകണം. പക്ഷെ നിർഭയത്വം ഉണ്ടാകാൻ പാടില്ല. ആ, എനിക്കതൊന്നും പഠിക്കാനില്ല, ഞാനൊക്കെ പണ്ടേ തൗഹീദ് കണ്ട് വളർന്നതാണ്, തൗഹീദുള്ള മദ്രസയിലേ ഞാൻ പോയിട്ടുള്ളൂ, ഞാൻ ശിർക്ക് ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഇതൊന്നും ഒരു കാരണമല്ല. അമ്പിയാക്കളും അങ്ങനെ തന്നെയാണ്. അമ്പിയാക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ശിർക്കോ അതല്ല ഹറാമുകളോ സംഭവിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹു പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും ശിർക്ക് ചെയ്തൊരു വ്യക്തിയല്ല, അദ്ദേഹം തൗഹീദിൽ തന്നെ വളർന്ന് തൗഹീദിൽ തന്നെ ജീവിച്ച ആളാണ്. എന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഈ പേടിയുണ്ട് എങ്കിൽ നമ്മളൊക്കെ എത്ര പേടിക്കണം എന്ന് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശിർക്കിന്റെ പ്രവൃത്തികൾ വരുന്ന സമയത്ത് പല ആളുകൾക്കും അതിൽ വളരെ നിസ്സാരമായ ഭാവമാണ്, അതൊന്നും ഒരു കുഴപ്പമല്ല, ഒക്കെ നമുക്കതൊക്കെ അറിയാലോ, നമുക്കറിയുന്ന ആളുകളല്ലേ,
നമുക്കത് അതിനനുസരിച്ച് ഡീൽ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ബഹുദൈവാരാധകരുടെ പല കാര്യങ്ങൾക്ക് പോയി ആശംസ അർപ്പിക്കുക, അവരെ അതിനെ വിളിച്ചു വരുത്തി അതുമായി ശുദ്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഒരു പേടിയുമില്ല. നമ്മളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും പതിയെ ഈ ശിർക്ക് കടന്നു വരും. ശിർക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഒറ്റയടുക്ക് ഒരാള് നാളെ തന്നെ പോയി ഒരു വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്നല്ല, അതല്ല സംഭവിക്കുക. പിശാചിന്റെ പണി എന്ന് പറഞ്ഞാൽ അത് പതിയെ പതിയെ ഉണ്ടാവുക. ആദ്യം അതിലുണ്ടാക്കുക, തൗഹീദിന്റെ വില അത് കുറച്ച് കാണിച്ചു കൊണ്ടുവരും. ശിർക്ക് അത്ര വലിയ പാപമൊന്നുമല്ല. അതൊക്കെ നമുക്ക് പരസ്പരം ഒരു ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ശിർക്കിനെ കുറിച്ചൊന്നും നമ്മൾ പറയാൻ പാടില്ല. ശിർക്കൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ശിർക്കൊന്നും വലിയ തിന്മല്ല. നമുക്ക് മറ്റ് എല്ലാവരും എതിർക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കും എതിർക്കാം. നമുക്ക് മദ്യപാനം അത് വലിയ തിന്മയാണ്, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താം. അപ്പൊ എല്ലാവരുടെയും അകമയിന് സഹായം ഉണ്ടാകും. എല്ലാവരും പറയാം നല്ല സാമൂഹ്യ പ്രവർത്തനമാണ്, നല്ല സമൂഹത്തിലുണ്ടാകുന്ന തിന്മകളെ എതിർക്കുന്നവരാണ്. ചില ആളുകൾ അവരുടെ ടൈറ്റിലുകൾ മാറ്റിക്കളയുക, തൗഹീദിനെതിരെ ശിർക്കിനെതിരെ ബിദ്അത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ കേവലം അവരുടെ ടൈറ്റിലുകൾക്ക് അധാർമികക്കെതിരെ, എന്താണ് അധാർമികക്കെതിരെ, എന്താണ് അവർക്ക് ശിർക്കിനെയും തൗഹീദിന്റെയും പേര് പറഞ്ഞാൽ എന്താണ് ഇവിടെ പ്രശ്നം? ശുർക്കാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നതിന് പകരം അധാർമികൾക്കെതിരെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളിലാകട്ടെ, ചെറിയവരിലാകട്ടെ, വലിയവരിലാകട്ടെ, ഏറ്റവും വലിയ പ്രശ്നം ശുർക്ക് തന്നെയാണ്. ആ ശുർക്ക് അതിൽ നിന്നൊരാൾ അകന്നുകൊണ്ട് തൗഹീദിനെ പൂർണ്ണമായി ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, തൗഹീദിനെ തഹ്ഖീഖ് ചെയ്തു കഴിഞ്ഞാൽ ഈ തിന്മകളെല്ലാം തന്നെ ഇല്ലാതാകും. അതല്ലാതെ ശിർക്കിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും നമ്മളിപ്പോൾ പറയേണ്ടതില്ല. അതല്ലെങ്കിൽ സുന്നത്തുകളും ബിദ്അത്തുകളും ഇപ്പോൾ ചർച്ച ചെയ്താൽ ഉമ്മത്തിന്റെ ഐക്യമില്ലാതായി പോകും എന്ന് കരുതുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ ഈ വിഷയത്തിൽ നിർഭയരായിരിക്കുകയാണ്. അവർ നാവുകൊണ്ട് പറയുകയില്ലെങ്കിലും അത് ധരിക്കുന്നതാണ്. നമ്മളെ തൗഹീദൊക്കെ നമുക്കുണ്ട്, അന്നിപ്പോ കുഴപ്പമില്ല, നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കലും തന്നെ അവിടുത്തെ ഉമ്മത്തിനെ തൊട്ട് നിർഭയനായിട്ടില്ല. മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും അവിടുന്ന് ശിർക്കിന്റെ കാര്യം, ശിർക്കിനെ തൊട്ട് ജാഗ്രത കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദ നസ്രാണികൾക്ക് അല്ലാഹു ക്ഷമിക്കട്ടെ, അവർക്ക് ശാപം ഉണ്ടാക്കട്ടെ. എന്താണ് അവർ കാരണമായി പറഞ്ഞത്? അവർ പന്നിമാംസം കഴിക്കുന്നവരാണെന്നോ കള്ളു കുടിക്കുന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ ആ രൂപത്തിൽ പലിശ തുടങ്ങിയവരാണോ എന്ന കാര്യങ്ങളല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം തിന്മകളാണ്. അതിനെ തൊട്ട് വേറെ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. പറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവരവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധിക്കപ്പെടുന്ന, സുജൂദ് ചെയ്യുന്ന ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്നു. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ മരണം വരെ ആളുകളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അത് ഒന്ന്, ഇത് ഏറ്റവും കടുത്ത ശുർക്കാട് ഏറ്റവും വലിയ തിന്മയാണെന്നുള്ള കാരണത്താൽ. രണ്ട്, നമ്മൾ മറ്റെന്തെല്ലാം നന്മകൾ ഒരാളോട് പറഞ്ഞാലും ഇത് അയാളിലുണ്ടെങ്കിൽ, ഈ ശുർക്കുണ്ടെങ്കിൽ ഇയാളുടെ അവസ്ഥ ഇതാണ്. അയാൾ ആ രൂപത്തിൽ മരണപ്പെട്ടു പോയാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുകയില്ല, ഇവന്റെ ഈ നന്മകൾക്കൊരു വിലയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരാളോട് നമുക്ക് നസീഹത്തുണ്ട്, ഒരാളോട് ഗുണകാംക്ഷയുണ്ട് എങ്കിൽ, നമുക്ക് അയാളെ ഇഷ്ടമാണ്, അയാൾക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, അതൊരു ബഹുദൈവാരാധകനാകട്ടെ, അയാൾ നന്നാകണം നമുക്കൊരു ആഗ്രഹമുണ്ട്, അയാളുടെ നല്ല സ്വഭാവം നമ്മൾ കാണാനുണ്ട്, കച്ചവടം ചെയ്യുമ്പോൾ നല്ല ഇടപാട് കാണുന്നുണ്ട്, ആളുകളോടൊക്കെ നല്ല രൂപത്തിൽ സ്വഭാവം നല്ല കുഴപ്പമില്ല, നല്ല രൂപത്തിലൊക്കെ പെരുമാറുന്നുണ്ട് എങ്കിൽ, നീ അയാളോട് ഏറ്റവും കൂടുതൽ നിനക്ക് പറയാനുള്ളത് ഈ ശുക്കിനെതിരെ ആയിരിക്കണം. നീ ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും നീ ചിലപ്പോൾ ഈ കച്ചവടത്തിലൊക്കെ സൂക്ഷ്മത ഒക്കെ കാണിക്കുന്നുണ്ട്, ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ശുർക്കിലാണ് നീ മരണപ്പെട്ടു പോയതെങ്കിൽ നിനക്ക് ഇതൊന്നും ഉപകരിക്കുകയില്ല എന്ന കാര്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ പല ആളുകൾ ഇതെല്ലാം മറന്നുകൊണ്ട് ഈ ആളുകളെ തന്നെ വഞ്ചിക്കുന്ന അവസ്ഥയാണ്. അവരൊരു ശുർക്കിന്റെ പരിപാടി കൊണ്ടുവന്നാൽ ഇവൻ അതിന് ആശംസ അർപ്പിക്കുകയാണ്. അപ്പൊ അവരെന്താണ് കരുതുക? ആ ഇവനും കുഴപ്പമില്ല, കാരണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയും എനിക്ക് ഇപ്പൊ ആശംസയൊക്കെ അർപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്ര വലിയ തിന്മയാണെങ്കിൽ ഇവൻ അത് ചെയ്യുകയില്ലല്ലോ. ഇതിന് ആശംസ അറിയുക. ആശംസ എന്ന് പറഞ്ഞാൽ അതിനെന്റെ വക എല്ലാ നല്ല അത് നന്നായി നടക്കട്ടെ എന്നതിനാണല്ലോ ആശംസ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തെ കുറിച്ചിട്ട് ഇന്ന് ഹാപ്പി എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ വിഷു എന്നൊക്കെ പറഞ്ഞാൽ അത് അതെല്ലാ രൂപത്തിൽ നല്ല മംഗളമായി നടക്കട്ടെ. അതിനൊരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് മഴയും പെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്നാണല്ലോ യഥാർത്ഥത്തിൽ ദുആ ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര വലിയ കാപട്യമാണ് അവൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തികളോട് കാണിക്കുന്ന വഞ്ചനയുമാണ്. അതുകൊണ്ട് തൗഹീദ് പ്രാധാന്യമുള്ള ആളുകൾ ഒരിക്കലും തന്നെ ഇത്തരത്തിൽ അവനുണ്ടാകാൻ പാടില്ല. അവൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കേണ്ടതാണ്. പല ആളുകളും ശിർക്കിന്റെ അള്ളാഹുവിന് ഏറ്റവും ഉറപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇത്തരം സമയങ്ങളിൽ അവർക്ക് സീസണുകൾ വന്നു കഴിഞ്ഞാൽ അവൻ അതൊക്കെ മറന്നുപോകും. തൗഹീദുള്ള ആളായിരിക്കും, ചിലപ്പോൾ തൗഹീദിന്റെ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന ആളുകളായിരിക്കും, പക്ഷെ അവരുടെ കച്ചവടം ആ സമയത്ത് പൊലിപ്പിക്കുന്നതിന് വേണ്ടി
ഈ ഷിർക്കിന്റെ അടയാളങ്ങൾ അവർ തൂക്കിയിടും. ഷിർക്കിന്റെ അടയാളങ്ങൾ അവരുടെ കടകളിൽ തൂക്കിയിടും, അവരുടെ മാർക്കറ്റുകളിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് സഹായകമേകുന്ന കാര്യങ്ങൾ അവർ വിൽക്കും. യാതൊരു കുഴപ്പമില്ല. അത് ഏത് ഷിർക്ക് വരണമെന്ന് അവർ കാത്തിരിക്കുകയാണ്. ഇന്ന മാസത്തിൽ ഇന്ന വിഭാഗത്തിന്റെ ഷിർക്കായിരിക്കും, വേറെ മാസത്തിൽ വേറെ വിഭാഗം ചെയ്യുന്ന ഷിർക്കായിരിക്കും. എല്ലാത്തിനും ഇവന്റെ വക സഹായം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ തൗഹീദിന്റെ വില കുറഞ്ഞു പോയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ തന്നെ കുറിച്ച് എന്റെ കാര്യത്തെ കുറിച്ച് എനിക്കൊന്നും പേടിക്കാനില്ല, ഞാനൊക്കെ തൗഹീദുള്ള ആളാണ്, ഇതൊക്കെ നമ്മളിങ്ങനെ കച്ചവടത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ തൗഹീദിന്റെ വില അവരുടെ മനസ്സിൽ വളരെയധികം കുറഞ്ഞുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം പറയുകയാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുകയാണ്, വഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ മൗനാനുവാദം, അവിടുത്തെ വിശേഷണങ്ങൾ പറയുക, അതുപോലത്തെ അവിടുത്തെ തൊട്ട് ഉള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ നമുക്കെടുത്ത് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധീരരായിരുന്നു, അവിടുന്ന് ഏറ്റവും നല്ല സ്വഭാവമാണ്, ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും അറിയിക്കുന്നതാണ് എന്ത് പറയുന്നത്, ഹദീസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അത് സഹാബത്വ ശേഷമുള്ള താബിഈങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പൊതുവെ അസർ എന്നാണ് പറയുക. ഒരു സഹാബിയുടെ ഒരു അസറുണ്ട്, ഒരു താബിഈയുടെ ഒരു അസറുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാം പറഞ്ഞതുപോലെ സംസാരം, പ്രവൃത്തി, മൗനാനുവാദം, അവിടുത്തെ കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഉൾപ്പെടുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖൗഫുമാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്ക് എന്നറിയപ്പെടുന്ന ഷിർക്കുൻ അസ്ഗറാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഫസുഇല അൻഹു, അപ്പൊ എന്താണ് ഷിർക്കുൻ അസ്ഗർ എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല റിയാ, അവിടുന്ന് പറഞ്ഞു റിയാണ് ലോകമാന്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇവിടെ നോക്കണം സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? അഖൗഫുമാ അഖാഫു അലൈക്കും, നിങ്ങളുടെ മേലൊന്ന് പറഞ്ഞിട്ടുള്ളത് സഹാബത്തിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച, തൗഹീദ് മനസ്സിലാക്കിയ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഖൗഫുമാ അഖാഫു അലൈക്കും, നിങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു എന്നുള്ളത്. എന്നിട്ട് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അർരിയാ എന്ന് പറഞ്ഞു, ലോകമാന്യം എന്ന് പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, ഖുദ്സിയ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറയുന്ന ഷിർക്കുൻ അസ്ഗർ ചെയ്ത്, അല്ലാഹു നന്മ തിന്മകൾക്കെല്ലാം പ്രതിഫലം നൽകുന്ന വേളയിൽ ഷിർക്കുൻ അസ്ഗർ ചെയ്ത, ചെറിയ ഷിർക്ക് ചെയ്ത ആളുകൾ പറയുന്നു, ഇദ്ഹബു ഇലല്ലദീന കുന്തും തറാഊന ഫിദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൽ ആരെ കാണിക്കാനാണോ ചെയ്തത് അവരുടെ അടുത്ത് നിങ്ങൾ പോയിക്കൊള്ളുക, ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാ, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം തന്നിട്ടുണ്ടോ, നിങ്ങൾ പോയി നോക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇവിടെ ആളുകൾ സദഖ കൊടുക്കുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ചെയ്താൽ അള്ളാഹു നാളെ ആഖിറത്തിൽ പ്രതിഫലം നൽകും. ആളുകൾക്ക് വേണ്ടി കാണിച്ചാൽ ആളുകൾ ദുനിയാവിലൊന്നും നൽകുകയില്ല, രണ്ട് വാക്ക് പറയും, അപ്പൊ ആ നല്ല കൊടുക്കുന്ന ആളാണ്, നല്ല വ്യക്തിയാണ്, ആളുകളൊക്കെ കണ്ട സഹായിക്കും എന്ന് രണ്ട് ചിലപ്പോൾ പാഴ്വാക്കായിരിക്കും. അത് മാത്രമായിരിക്കും ദുനിയാവിൽ പറയുക. ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഈ ആൾക്കാരുടെ അടുക്കലേക്ക് നിങ്ങൾ പോയിക്കോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമെന്നാണ്. ആളുകൾക്ക് വേണ്ടി കാണിക്കുന്ന ഏതൊരു പ്രവൃത്തിയാകട്ടെ അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുക. ആർക്കു വേണ്ടിയാണ് കാണിച്ചത് അവൻ വല്ല പ്രതിഫലം നൽകുമോ, അവന്റെ അടുക്കൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയുമെന്നാണ്. ഈ ഹദീസ് ഇമാം മുഹമ്മദ് റിവായത്ത് ചെയ്തതാണ്. ഷെയ്ഖ് നസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള സഹീഹ് ആക്കിയിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കുൽ അസ്ഗറിനെ രണ്ടു മൂന്ന് രൂപത്തിലുള്ള പേരുകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് അഷ്ഷിർക്കുൽ ഖഫി എന്ന് അറിയിച്ചിട്ടുണ്ട്. അഷ്ഷിർക്കുൽ ഖഫി എന്ന് പറഞ്ഞാൽ ഗോപ്യമായ, ജലി എന്ന് പറഞ്ഞാൽ ബാഹ്യമായ എന്നാണ്. അതിന്റെ നേരെ വിപരീതമാണ് ഖഫി, മറഞ്ഞിരിക്കുന്നതാണ്, ഗോപ്യമായതാണ്. അതൊരാളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ദാഹിറായിട്ട് അവൻ മോഹിദിന്റെ പ്രവൃത്തിയെ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ. പക്ഷെ ഈ ഷിർക്കുൽ ഖഫി അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അരിച്ചു കയറുന്നത് പോലെയാണ് കയറുക. എന്തെങ്കിലും ഒരു ചെറിയൊരു പാത്രത്തിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഉറുമ്പോ മറ്റോ ഒക്കെ അതിലേക്ക് അരിച്ചു കയറും. അപ്പൊ ആ രൂപത്തിലാണ് അത് കയറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമ്മോട് പറഞ്ഞു, അല ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിമാ ഹുവ അഖൗഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ, അവസാന കാലത്ത് മസീഹിദ് ദജ്ജാൽ അവന്റെ പ്രവേശനം കൊണ്ടുണ്ടാകുന്ന ഫിത്നയെക്കാളും വലിയ ഫിത്ന ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ. സഹാബത്ത് പറഞ്ഞു, വരായ റസൂലുള്ളാ, അറിയിച്ചാലും അല്ലാഹുവിന്റെ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഷിർക്കുൽ ഖഫി, ഖഫിയായ ഗോപ്യമായ ഷിർക്കാകുന്നു അത്. എന്നിട്ട് എന്താണ് ആ ഗോപ്യമായ ഷിർക്ക് എന്നുകൂടി വിശദീകരിച്ചു വന്നു. അൻ യഖൂമ റജുലു, ഒരു വ്യക്തി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, ഫയുസയ്യിനു സലാതഹു ലിമാ യറാ, നിന്ന വലിയ റജുൽ, വേറൊരാൾ അവനെ നോക്കി നോക്കുന്നുണ്ട് എന്ന കാരണത്താൽ അവന്റെ നിസ്കാരം അവൻ നന്നാക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മളതിലേക്ക് പെട്ടുപോകാതിരിക്കാൻ കേവലം ശിർക്കുൻ ഖഫി, ശിർക്കുൻ അസ്ഗർ എന്ന് മാത്രം പറഞ്ഞില്ല, എന്താണത് എന്നുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി. ഒരു വ്യക്തി നിസ്കരിക്കാതെ നിൽക്കുക, വേറൊരാൾ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവൻ ആ നിസ്കാരം നന്നാക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഈ ഷിർക്കിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കു സറായിർ, രഹസ്യമായ ഷിർക്ക് എന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹ നാസ്, ഓ ജനങ്ങളെ, ഇയ്യാകും വശർക സറായിർ, നിങ്ങൾ ഷിർക്കു സറായിനെ കരുതിയിരിക്കുക, രഹസ്യമായ ഷിർക്കിനെ കരുതിയിരിക്കുക. സഹാബത്ത് ചോദിച്ചു, വമാ ഷിർക്കു സറായിർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ രഹസ്യമായ ഷിർക്ക് എന്ന് പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂമുർ റജുൽ ഫയുസയ്യിനു സലാതഹു ജാഹിദൻ ലിമാ യറാ മിൻ നദറി നാസി ഇലൈഹി. ഒരു വ്യക്തി എഴുന്നേറ്റ് നിസ്കരിക്കുക, ഒരാൾ കണ്ടു എന്ന് കാണുമ്പോൾ, ഒരാൾ എന്നെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ ഇഷ്ടപ്പെട്ട പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തി തന്നെ നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഇവൻ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കും നമസ്കാരം നന്നാക്കാൻ, ജനങ്ങളുടെ കാഴ്ച നന്നാക്കുന്നതിനു വേണ്ടി. അപ്പോൾ ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഷിർക്കുൻ അസ്ഗർ ഒരാൾ സംഭവിക്കുക എന്നുള്ളത് അവന്റെ അമലുകളെ ബാത്തിലാക്കി കളയും, ഒന്നും ചെയ്യാത്തവനെ പോലെ ആയിരിക്കും. അവനിവിടെ നോമ്പ് നോക്കിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നാളെ ഖിയാമത്ത് നാളിൽ എത്തുമ്പോൾ ഒന്നും തന്നെ കയ്യിലില്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അതിനെ തൊട്ട് കരുതിയിരിക്കണം, അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട മസലകൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അതിലൊന്ന്, അൽഷിർക്കുൽ അസ്ഗർ അൽ ഹുവ റിയ, ഈ ഷിർക്കുൽ അസ്ഗർ എന്ന് പറയുന്നത് അത് തന്നെയാണോ റിയാ എന്നുള്ളതാണ്. ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നതാണോ റിയാ, ലോകമാന്യം എന്ന് പറഞ്ഞാൽ അതിനെയാണോ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ നമുക്ക് അറിയേണ്ടത്. അല്ല, ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ അത് വിശാലമായ പദമാണ്. അതിലുൾപ്പെടുന്ന ഒരു കാര്യമാണ് റിയാ, ആളുകൾ തന്റെ പ്രവർത്തനം കാണണമെന്നുള്ളത്. അതുപോലെ സുമഅത്ത്, ആളുകൾ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആളുകൾക്കൊരു കേളി ഉണ്ടാകണം, എല്ലാവരുടെടുത്തും അറിയണം. ചെയ്തത് രാത്രിയാണെങ്കിലും എല്ലാവരും അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ അതുപോലെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുക, നബിയാണ് സത്യം, കഅബയാണ് സത്യം, മുസഫാണ് സത്യം, ഈ രൂപത്തിൽ ഇങ്ങനെ സഹായം തേടുക അല്ലെങ്കിൽ സത്യം ചെയ്യുക. അതുപോലെ പക്ഷി നോട്ടം, കൈനോട്ടം ഈ രൂപത്തിൽ ചെയ്യുക, ഇതെല്ലാം ഷിർക്കുൻ അസ്ഗറിൽ പെടുന്നതാണ്. അതിൽ പെട്ടതാണ്, അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് റിയാ എന്നുള്ളത്. ഏറ്റവും കടുത്തൊരു കാര്യമാണ് റിയാ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തൊട്ട് നമ്മോട് താക്കീത് ചെയ്യാൻ പറഞ്ഞു. കാരണം അതാണ് കൂടുതൽ മുഅഹിദീങ്ങളുടെ അടുക്കൽ സംഭവിക്കുക. കാരണം അവനൊരു പക്ഷെ പക്ഷി നോട്ടത്തിന് പോകുന്നുണ്ടാവുകയില്ല, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ചെയ്യുന്നുണ്ടാവുകയില്ല. കാരണം ഇതൊക്കെ ലാഹിറായിട്ട് കാണുന്ന കാര്യമാണ്. എന്നാൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല, അവന്റെ കൽബിൽ നടക്കുന്ന പ്രവർത്തനമാണ്. ഒരാൾക്ക് ഇവൻ നന്നാക്കിയോ ഇല്ല നമുക്ക് ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല. ആളെ കണ്ടപ്പോൾ നന്നായി നിസ്കരിച്ചു എന്നോ നമുക്ക് പറയാൻ സാധിക്കുകയില്ല, അങ്ങനെ പറയാനും പാടില്ല. പക്ഷെ അവന്റെ കൽബിൽ നടക്കുന്ന മാറ്റമാണ്. നേരത്തെ അവൻ അള്ളാഹു ഉദ്ദേശിച്ചു നിന്നും ഒരാളെ കണ്ടപ്പോൾ അവന്റെ മനസ്സ് മാറിപ്പോയി. അപ്പൊ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ തന്നെ ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞത്. അതല്ലാന്ന് വെച്ചാൽ ഷിർക്കുൻ അസ്ഗറിൽ മറ്റ് പല കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി എന്തിനാണ് നമ്മൾ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്? ഒരു കാര്യം ഷിർക്കുൻ അസ്ഗറാണോ അക്ബറാണോ എന്ന് പറയുന്നത് നമുക്ക് ഷിർക്കുൻ അസ്ഗറിന്റെ നിർവചനം എന്താണ്, അതിന്റെ താരിഫ് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ അത് എളുപ്പമാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ ഷിർക്ക് എന്ന് പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും വലം യബ്ലു ഹദ്ദ ഷിർക്കിൽ അക്ബർ, ഷിർക്കുൻ അക്ബറിന്റെ പരിധിയിലെത്താത്ത ഷിർക്ക് എന്ന് പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഷിർക്കുൻ അസ്ഗറാണ്. أو كان ذريعة إلى الشرك الأكبر يقينا അഥവാ അതുപോലെ തന്നെ ഷിർക്കുൻ അക്ബറിലേക്ക് എത്തുന്ന ഉറപ്പായ വഴികൾ, അതൊക്കെ ഷിർക്കുൻ അസ്ഗറാണ്. ഷിർക്കുൻ അക്ബറിലേക്ക് എത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഷിർക്കിൽ അസ്ഗറിലേക്ക് എത്തുന്ന കാര്യം, ഷിർക്കുൻ അസ്ഗറിൽ പെടുന്ന കാര്യമാണ് ഒരാൾ ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ച് ആരെങ്കിലും കേൾക്കണേ എന്ന് പറഞ്ഞ് സഹായിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വിഷയം വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഷിർക്കിലേക്ക് എത്തുന്ന കാര്യമാണ്. അത് ഷിർക്കുൻ അക്ബർ അല്ല എന്ന് പറയാനുള്ള കാരണം അത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ നേരിട്ട് ചോദിക്കുന്നില്ല, കേൾക്കുന്ന ആരെങ്കിലും സഹായിക്കണമേ എന്നൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ഒരിക്കലും തന്നെ ഒരു വ്യക്തിയെയും ഉദ്ദേശിക്കുന്നില്ല. ഒരാളും ഇന്ന വ്യക്തി, ഇന്നൊരു പ്രത്യേക വ്യക്തികൾ അവർ കേൾക്കണം, അവർ എന്നെ സഹായിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല, അവർക്ക് കഴിവുകളുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നമ്മൾ പറഞ്ഞു അത് ഷിർക്കിന്റെ വഴി തന്നെയാണ്. കാരണം അത് ഷിർക്കിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നീട് അവൻ അത് നേർക്കു നേരെ തന്നെ ചോദിക്കാനുള്ള അവസ്ഥയിലൊക്കെ എത്തും. അതുകൊണ്ട് ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഖബറിന്റെ ഖബർ കെട്ടി ഉണ്ടാക്കുക, അത് ഷുർക്കുൻ അസ്ഗറാണ്. ഒരാൾ ഖബർ കെട്ടി കൊടുത്താൽ ഉടനെ നമുക്ക് അയാൾ ഷുർക്കുൻ അക്ബർ ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഷുർക്കുൻ അക്ബർ അയാൾ ഒന്നും ചെയ്തിട്ടില്ല, അയാൾ ആരോടും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ അത് ഷുർക്കുൻ അക്ബറിനുള്ള വഴിയാണ് അയാൾ ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് ഷുർക്കുൻ അക്ബറിനെ ഉണ്ടാക്കുന്ന യക്കീൻ ആയിട്ടുള്ള മുഴുവൻ വഴികളും അത് ഷുർക്കുൻ അസ്ഗറാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഷുർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഷുർക്കുൻ അക്ബറിന്റെ പരിധിയിലേക്ക് എത്താത്ത മുഴുവൻ ഷുർക്കുകളെയും ഷുർക്കുൻ അസ്ഗർ എന്നാണ് നമുക്ക് പറയുക. ഷുർക്കിലേക്ക് എത്തുന്ന മുഴുവൻ വഴികളും അത് തന്നെയാണ്. ശരി, ഇനി ഒരാൾ നമ്മോട് ചോദിക്കുന്നു, എങ്ങനെയാണ് നമുക്ക് ഷുർക്കുൻ അസ്ഗറിനെയും ഷുർക്കുൻ അക്ബറിനെയും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഷുർക്കുൻ അസ്ഗർ ഇന്നതാണ് ഷുർക്കുൻ അക്ബർ ഇന്നതാണ് എന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാൻ എന്തൊക്കെയാണ് കാരണങ്ങളായിട്ടുള്ളത്? അതിലൊന്ന് നസ്സിൽ, ഖുർആനിൽ വന്നതിനനുസരിച്ച് നമുക്ക് പറയാം. ഖുർആനിലും ഹദീസിൽ വന്നത് അന്നസ്സു അല അന്നഹു ഷുർക്കുൻ അസ്ഗർ, ഒരു കാര്യത്തെ ഷുർക്കുൻ അസ്ഗർ നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷുർക്കുൻ അസ്ഗർ ആണെന്ന് പറയാം. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും അഷ്ഷുർക്കുൽ അസ്ഗർ, ചോദിച്ചപ്പോൾ അരിയാ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് റിയാ ഷുർക്കുൻ അസ്ഗർ ആണെന്ന് പറയാം. കാരണം നസ്സിൽ നേർക്കു നേരെ വന്ന ഷുർക്കുൻ അസ്ഗർ എന്താണെന്ന് ചോദിച്ചപ്പോൾ റിയാ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് അങ്ങനെ മനസ്സിലാക്കാം, നസ്സിൽ ഷുർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞതൊക്കെ ഷുർക്കുൻ അസ്ഗർ. രണ്ടാമത്തത്, ഹദീസുകളിലും ഖുർആനിലും ഒക്കെ നക്കിറയായി ഉപയോഗിച്ചത് അഥവാ അല്ലൊന്നും കൂട്ടാതെ ഷിർക്ക് എന്ന് മാത്രം ഉപയോഗിച്ചത് ഷിർക്കുൻ അസ്ഗറാണ്. അഷ്ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറാണ്. ഇപ്പൊ ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, ഇന്ന ഷിർക്ക ലഹുൽ മുനാദി, തീർച്ചയായും ഷിർക്ക് ഏറ്റവും കൊടിയ പാപമാണ്. അവിടെ അഷ്ഷിർക്ക് എന്നാണ് ഉപയോഗിച്ചത്, അല്ലു കൂട്ടിയിട്ടാണ് ഉപയോഗിച്ചത്, അത് ഷിർക്കുൻ അക്ബറാണ്, അതാണ് ഏറ്റവും കൊടിയ പാപം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ പറഞ്ഞാൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുഖാ വത്തമാഇമ വത്തിവലത ഷിർക്കുൻ, തീർച്ചയായും റുഖയാണ്, ഷിർക്കിയായ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. തമീമത്തുകൾ, നമ്മൾ കയ്യിലൊക്കെ കെട്ടുന്ന ആളുകൾ കെട്ടുന്ന തമീമത്തുകൾ, വത്തിവലത്ത്, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള അടുപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം ഷിർക്കാകുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പല മക്കൾ പറഞ്ഞു, അങ്ങനെ അലിഫ്ലാം ഇല്ലാതെ ഷിർക്കാണെന്ന് പറഞ്ഞത് അത് എന്താണ്, ഷിർക്കുൻ അസ്ഗറാണ്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് നീ വീണ്ടും കലിമ ചൊല്ലി മുസ്ലിമാകും എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥമായാൽ ഷിർക്കുൻ അസ്ഗറാണ് ചെയ്തത്. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രവൃത്തി സംഭവിച്ചു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, അല്ലെങ്കിൽ സഹാബത്തൊക്കെ കണ്ടു, അയാൾ വീണ്ടും നീ മുസ്ലിമാകൂ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. കാരണം ഷിർക്കുൻ അക്ബറാണ് അയാൾ പ്രവർത്തിച്ചതെങ്കിൽ അയാൾ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള ചൊല്ലി മുസ്ലിമാകേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഷിർക്കുൻ അസ്ഗറും ഷിർക്കുൻ അക്ബറും വേർതിരിച്ചറിയുന്ന കാര്യങ്ങളുണ്ട്. അത് തമ്മിലാണ് നമ്മളൊരു കാര്യം ഷിർക്കുൻ അസ്ഗറാണോ ഷിർക്കുൻ അക്ബറാണോ എന്ന് മനസ്സിലാക്കുന്നത്. രണ്ടായാലും കടുത്ത കാര്യമാണ്. നാം പറഞ്ഞ നേരത്തെ പറഞ്ഞ ആയത്തിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഷിർക്കുൻ അസ്ഗറും അതിൽ ഉൾപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തി ഈ ഷിർക്കുൻ അസ്ഗറിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് നമുക്ക് അറിയേണ്ടത്. ഷിർക്കുൻ അസ്ഗർ നമ്മൾ അതിന്റെ ഗൗരവമൊക്കെ മനസ്സിലായി. നമുക്ക് അമലുകൾ ചെയ്യുന്നവരാണ്. അപ്പൊ അമലുകൾ ചെയ്യുന്ന സമയത്ത് ഷിർക്കുൻ അസ്ഗർ നമ്മളിൽ സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഉലമാക്കൾ പറഞ്ഞു, ഈ ഷിർക്കുൻ അസ്ഗർ ഇത് ചില സമയത്ത് വാഹിറായിട്ടുണ്ടാകാം, അഥവാ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരമാവധി പരിശ്രമിച്ച് നിയത്ത് നന്നാക്കണം. ഉദാഹരണത്തിന് നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല നിയത്തിലാണ് നിസ്കരിക്കുന്നത്. പെട്ടെന്ന് ഒരാൾ കയറി വന്ന സമയത്ത് നമുക്കങ്ങനെ അയാളെ കാണിക്കണം എന്നുള്ളൊരു ചെറിയൊരു തോന്നൽ മനസ്സിലുണ്ടായാൽ ഉടൻ തന്നെ നമ്മൾ അതിനെതിരെ ശക്തമായി എന്ത് ചെയ്യുക, നമ്മൾ അതിനെതിരെ അള്ളാഹുവിനോട് വേണ്ടിയേ ചെയ്യാൻ പാടുള്ളൂ, അതിന് മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ തുടങ്ങിയ ആ വിഷയവുമായി ബന്ധപ്പെട്ട നീയത്തുകൾ മനസ്സിലുണ്ടാക്കുകയും ഇത് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെയും ഒന്നും കിട്ടാനില്ല, നാളെ ആഖിറത്തിൽ ഞാൻ നഷ്ടക്കാരനാകും, ഞാൻ ഈ കൊടുക്കുന്ന 1000 രൂപയാകട്ടെ 100 രൂപയാകട്ടെ ഇത് ഇവനെ കാണിക്കാൻ ഉദ്ദേശിച്ചാൽ ഇവിടെയും ഒന്നും കിട്ടൂല, നാളെയും ഒന്നും കിട്ടൂല, ഇത് അള്ളാഹുവിനെ കാണിച്ചാൽ ഇതെനിക്ക് സ്വർഗം ലഭിക്കും, മറ്റേത് എനിക്ക് നരകത്തിലേക്ക് പോകാനുള്ള വഴിയായിരിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തയുണ്ടാക്കി അതിനെതിരെ ശക്തമായി അവൻ ജിഹാദ് ചെയ്യുക, ജിഹാദ് നഫ്സ് ചെയ്യുക. ഇതാണ് ഒരു കാര്യം. ഇനി അവൻ മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ എങ്ങനെയെങ്കിലൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യത്തിന് ദുആ ചെയ്യാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോട് സദാ ദുആ ചെയ്യുക, ഷിർക്കുൻ അസ്ഗറിൽ നിന്നും വരാതിരിക്കാൻ ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉത്തഖു ഹാദശ്ശിർക്ക്, നിങ്ങൾ ഈ ഷിർക്കിനെ, ഷിർക്കുൻ അസ്ഗറിനെയാണ് പറയുന്നത്, ഈ ഷിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നമൽ, ഒരു ഇഴച്ചു വരുന്ന ഒരു ഉറുമ്പിനേക്കാളും ഗോപ്യമായതാണ്, ഒരു ഇഴച്ചു വരുന്ന ഉറുമ്പിനേക്കാളും ഗോപ്യമാണ് അതാണ് അതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ സഹാബത്ത് നബിസ്മോട് ചോദിച്ചു, ഇങ്ങനെ ഇഴച്ചു വരുന്ന ഉറുമ്പിനേക്കാളും ഗോപ്യമായതാണെങ്കിൽ എങ്ങനെയാണ് റസൂലെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? നബിസ്മല്ലാഹു അലൈഹി സ്വലം പറഞ്ഞു, കൂലു, നിങ്ങൾ പറയുക, നിങ്ങൾ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അന്നുശ്രിക ബിക ഷൈഅൻ നഅലമുഹു ونستغفرك لما لا نعلم اللهم انا نعوذ بك ان نشرك بك ونحن نعلم اللهവേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നോട് ഇസ്തിആദ നടത്തുന്നു, സഹായം നിന്നോട് രക്ഷ ചോദിക്കുന്നു. ونستغفر لما لا نعلم നമുക്ക് അറിയാത്ത കാര്യത്തിൽ നിന്നും, നമുക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയുകയില്ല, അങ്ങനെ അറിയാത്ത കാര്യത്തിൽ നിന്നും നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അൻ ഉശ്രിക ബിക വ നഹ്നു അലിഹു അന അഅലം, ആ രൂപത്തിൽ നമ്മൾ അല്ലാഹുവിനെ സദാ ദുആ ചെയ്യുക. നമ്മൾ ദുആകളെ നമ്മൾ ഉൾപ്പെടുത്തുക, അല്ലാഹു എന്നെ ശിർക്കുൻ അസ്ഗറിൽ നിന്നും ശിർക്കുൻ അക്ബറിൽ നിന്നും എല്ലാത്തിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണമേ, അമലുകൾ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി മാത്രമുള്ളതാക്കാൻ സഹായിക്കണമേ എന്നൊക്കെ നമുക്ക് സദാ ദുആ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ദുആകൾ ഉണ്ടാകും, അത് നമ്മൾ എന്ത് ചെയ്യുക, അത് പഠിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതാണ് നമുക്ക് ഗോപ്യമായിട്ടാണ് സംഭവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദുആ കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ അതിനെതിരെ നമ്മുടെ മനസ്സിനെ നല്ല നിയത്തുകൾ കൊണ്ട് നന്നാക്കിയെടുക്കുക, ഈ രൂപത്തിലാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ഇനി റിയാ ഉണ്ടാകുന്നു, എന്താണ് റിയാ നമ്മളിൽ ഉണ്ടായാൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? ഫമാ അസറു റിയാഇ അലൽ അമൽ, അമൽ എന്താണ്, നമുക്ക് റിയാ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ അമൽ ചെയ്യുന്ന സമയത്ത് ആളുകൾ കാണണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നന്നായി ഉണ്ടാകുക, ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ എന്നെ പുകഴ്ത്തണം, അതല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ദുനിയാവിയായിട്ടുള്ള ഭൗതികപരമായ കാര്യങ്ങൾ എന്നെ സഹായിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ശുർക്കുൻ അസ്ഗർ നിന്നിലുണ്ട് എന്നുള്ള അടയാളമാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഏതൊരു അമൽ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടണം, അള്ളാഹുവിന്റെ മുഖം എനിക്ക് കാണണം എന്ന ആഗ്രഹമല്ലാതെ ഒരു അമൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാൻ പാടില്ല. ഭൗതികപരമായ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ, അമലുകളിൽ ഈ ശുർക്കുൻ അസ്ഗർ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. നമ്മുടെ അമലുകളിൽ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നു, അമലുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് മുത്തസിലായ അമലാണ്, ആ അമലിന്റെ തുടക്കവും ഒടുക്കവും ഒരേപോലെയാണ്. അങ്ങനെയുള്ള അമലുകൾ ഉണ്ടാവും, നിസ്കാരം പോലത്തെ, നിസ്കാരം ഒറ്റൊരു അമലാണ്. അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് നമ്മൾ സലാം കിട്ടുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഒറ്റൊരു പ്രവർത്തനം. അങ്ങനെയുള്ള അമലുകൾ ഉണ്ടാവും. വേറൊരമൽ അത് മുൻഫസിലായിട്ടുള്ള വിട്ടുവിട്ടിട്ടുള്ള അമലുകൾ ഉണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു കാര്യം ഒരുമിച്ചായിരിക്കുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾ സദഖ കൊടുക്കുന്നു, 100 രൂപ കൊടുക്കുന്നു, പിന്നൊരു 100 രൂപ കൊടുക്കുന്നു, പിന്നൊരു 100 രൂപ കൊടുക്കുന്നു. ഇതെല്ലാം വേറെ വേറെ പ്രവർത്തനങ്ങളാണ്. മൊത്തത്തിൽ നമ്മൾ 300 രൂപ അയാൾ സദഖ കൊടുത്തു എന്ന് പറയാം, അല്ലെങ്കിൽ 1000 രൂപ അയാൾ സദഖ കൊടുത്തു, അല്ലെ 2500 രണ്ടാൾക്കാണ് കൊടുത്തതെങ്കിൽ നമ്മൾ പറയും അത് മുൻഫസിലായ പ്രവർത്തനം. രണ്ടും ബന്ധമില്ല, രണ്ടും ഒറ്റൊരു ഒരുമിച്ചിട്ടല്ല, രണ്ടും വേറെ വേറെയുള്ള അമലാണ്. അതിനനുസരിച്ചിട്ടാണ് അതിന്റെ അഹ്കാമുകൾ വരിക. പണ്ഡിതന്മാർ പറയുന്നു ഇത് മുത്തസിലായിട്ടുള്ള ഒറ്റക്കുള്ള ഒരു അമൽ, നിസ്കാരം പോലത്തെ ഒരു അമലിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ആ അമൽ ബാത്തിലായി പോകും. അയാൾ അങ്ങനെ റിയാ സംഭവിച്ചാൽ അയാൾ ബാത്തിലായി പോകും. എങ്ങനെയാണ് സംഭവിക്കുക? നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ മസ്ജിദിലേക്ക് കയറുന്നു, മസ്ജിദിൽ കയറി അയാൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു, അയാൾ ഇഷ്ടപ്പെടുന്ന ഒരാള്. അദ്ദേഹം പറഞ്ഞു, ചിലപ്പോ നീ കല്യാണം കഴിയാത്തൊരു വ്യക്തിയായിരിക്കും. അപ്പോ അയാൾ ഒരു വ്യക്തിയെ കാണുകയാണ്, ഇയാളെ മകളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണം എന്ന ആഗ്രഹത്തിൽ ഇയാളെ മുന്നിൽ എത്തിയപ്പോൾ എന്തെയ്തു, നിസ്കാരമൊക്കെ നന്നാക്കി, നല്ല നിസ്കാരക്കാരനാണ്, അല്ലാതെ സുന്നത്തനുസരിച്ച് നിസ്കരിക്കുന്ന ആളാണ് എന്നൊക്കെ ഇയാൾ പറയണം. അപ്പോ ആ മകളെ കെട്ടിച്ചുകൊടുക്കാം. ഇതൊക്കെ നിസ്കാരം ആകെ ബാത്തിലായി പോകുന്ന കാരണം. ഒരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ഇനി വേറെ ചില ആളുകൾക്ക് വേറെ ലക്ഷ്യമായിരിക്കാം, കച്ചവടത്തിലായിരിക്കാം, നല്ല ദീനിയായ ഒരാളായിരിക്കും. അപ്പൊ ഞാൻ നല്ല നിസ്കാരത്തിനൊക്കെ വന്ന് നല്ല നിസ്കരിക്കുന്നൊക്കെ കണ്ടാച്ചപ്പോ എന്നെ പാർട്ട്ണറാക്കിയേക്കാം, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്നെ സ്ഥാനങ്ങൾ നൽകിയേക്കാം. ആ രൂപത്തിൽ എന്തെങ്കിലും ഒരാൾ എനിക്ക് ഭൗതികപരമായ ലക്ഷ്യങ്ങൾ വെക്കുക, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഭൗതികമായ ലക്ഷ്യങ്ങൾ, പ്രത്യേക സ്ഥാനമോഹങ്ങളൊന്നുമില്ല, പദവികളൊന്നുമില്ല, എന്നെ പുകഴ്ത്തണം. ആളുകൾക്കിടയിലൊക്കെ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയാൽ അല്ലെങ്കിൽ കൂടിയിരുന്നാലൊക്കെ, ആ എന്താ എന്റെ നിസ്കാരം,
നല്ലം കൊടുക്കുന്ന ആളാണ്, റമദാൻ വന്നാലൊക്കെ കൈ അയച്ചു കൊടുക്കും എന്ന ആഗ്രഹം നമുക്ക് മനസ്സിലുണ്ടാകുക, ആളുകൾ അങ്ങനെ പറയണം എന്ന് മനസ്സിലുണ്ടായാൽ ഇത് മുത്തസിലായ പ്രവൃത്തിയാണെങ്കിൽ അത് ഒന്നാകെ ബാത്തിലായിരിക്കും, അതിൽ ഒന്നും നമുക്ക് തന്നെ ബാക്കിയുണ്ടാകുകയില്ല, നമ്മൾ മാറ്റി നിസ്കരിക്കേണ്ടി വരും, അതാണ് അതിന്റെ അവസ്ഥ. എന്നാൽ സഹോദരങ്ങൾ, അങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ ചിന്ത മനസ്സിൽ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ നിയത്ത് കൊണ്ട് അതിനെ ചെറുത്തു കഴിഞ്ഞാൽ ആ അമല് ബാത്തിലാവുകയില്ല. നിസ്കാരമാണ്, ഒരു റക്അത്ത് മര്യാദയ്ക്ക് നിസ്കരിച്ചു, രണ്ടാമത്തെ റക്അത്തിൽ ഒരാൾ വന്നപ്പോൾ അങ്ങനെ ചിന്ത വരുന്നേ ഉള്ളൂ, അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ആ നല്ല നിയത്ത് ഉണ്ടാക്കിയാൽ നമ്മുടെ അമൽ ബാത്തിലായി പോവുകയില്ല. എന്നാൽ മുൻഫസിലായിട്ടുള്ള, നാം നേരത്തെ പറഞ്ഞ വിട്ടുവിട്ടിട്ടുള്ള അമലാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ 100 രൂപ ഒരാൾക്ക് സഹായം ചെയ്തു, നല്ല നിയത്താണ്, വേറൊരു 100 രൂപ വേറൊരാൾക്ക് കൊടുത്തു, അപ്പോഴൊന്നും ആരും ഉണ്ടായിട്ടില്ല, മൂന്നാമത് ഒരാൾക്ക് 100 രൂപ കൊടുത്തു, നാലാമത് കൊടുക്കുമ്പോഴേക്കും ഒന്ന് രണ്ട് ആളുകൾ ഇന്ന് നടന്നു വരുന്നുണ്ട്, അപ്പൊ പെട്ടെന്ന് തന്നെ ചിന്ത മാറി, ആ ഞാൻ ഇത് കൊടുക്കുന്നതെന്ന് അയാൾ കാണണം, അയാൾക്ക് അറിയണം എന്ന ചിന്ത ഇയാൾ വന്നാൽ ആ നാലാമത് കൊടുത്ത 4 രൂപ അതിന്റെ ബാത്തിലായി പോകും. ആദ്യം കൊടുത്ത 300 അതവൻ ലഭിക്കും, കാരണം അതിതുമായി ബന്ധമുള്ള കാര്യമല്ല. അതുകൊണ്ട് അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. റിയാ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ മുത്തസിലായ അമലാണെങ്കിൽ ഒന്നാകെ ബാത്തിലാകും, അതല്ല എങ്കിൽ ആ ചെയ്ത പ്രവൃത്തി ബാത്തിലായി പോകും. ഇനി അതുപോലെ തന്നെ റിയാവ് പോലെ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സുമഅത്ത് എന്ന് പറയുന്നത്. അഥവാ ആളുകൾ അമൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയുള്ളൂ, ശേഷം നമുക്ക് ഇത് ആളുകൾ അറിയണമെന്ന് ആഗ്രഹിക്കുക. പണ്ഡിതന്മാർ പറയുന്നു അവിടെ അവന് അമൽ പൊളിഞ്ഞു പോവുകയില്ല, കാരണം അവൻ അമൽ ചെയ്യുന്ന സമയത്ത് ഇഖ്ലാസോടുകൂടിയാണ്, ഇപ്പൊ രാത്രി നിസ്കരിച്ചു, ആരും അവൻ ഉദ്ദേശിച്ചിട്ടില്ല, ആരും കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, നിസ്കരിച്ചു. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോ അവനിങ്ങനെ എന്താ ഇന്നലെ നിസ്കരിച്ചപ്പോ എനിക്ക് അങ്ങനെ ഇങ്ങനായി. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് ഇയാൾ ഒരു മാറ്റം വരണമെന്നല്ല, അങ്ങനെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു ഉപ്പാനോട് മക്കൾ പറയുക, അതുകൊണ്ട് ഉപ്പാക്കൊരു സന്തോഷം ഉണ്ടാവും, അങ്ങനത്തെ നിയത്തുകളല്ല, മറിച്ച് തന്നെ പുകഴ്ത്തണം എന്ന നിയത്താണ് ഒരാൾക്കുള്ളത് എങ്കിൽ അത് മുഖേന അവന്റെ അമൽ ബാത്തിലായി പോകും എന്നുലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മുടെ അമലുകൾ ബാത്തിലായാൽ ശിർക്കുൻ അസ്ഗർ നമ്മൾ സംഭവിക്കും, അള്ളാഹു പുറത്തു തരാത്ത ശിർക്കാകാൻ സാധ്യതയുണ്ട് ശിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ശിർക്കുൻ അസ്ഗർ പതിയെ പതിയെ അത് ശിർക്കുൻ അക്ബറിലേക്കും നമ്മളെ എത്തിച്ചേക്കാം. അതുകൊണ്ട് ഏതൊരു അമൽ ചെയ്യുമ്പോഴും ആ അമൽ എത്രമാത്രം നമ്മൾ അമലിനെ കുറിച്ച് നന്നാക്കാൻ പഠിക്കുന്നുവോ അതുപോലെ തന്നെ അമൽ പൊളിഞ്ഞു പോകാതിരിക്കാനുള്ള മാർഗങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തിട്ട് ഒന്നുമില്ലാതെ എല്ലാം ബാത്തിലായി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പെട്ടുപോകുന്ന 3 വിഭാഗത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഏറ്റവും നല്ല അമൽ ചെയ്യുന്ന 3 വിഭാഗങ്ങളെ കുറിച്ച്. അതിൽപ്പെട്ട ഒരാള് ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നവനാണ്, അവനേക്കാളും ആരാണ് ഒരു അമൽ ഇത്രയും നന്നായി ചെയ്യാനുള്ളത്? സ്വന്തം ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക, ഇസ്ലാമിക പരമായ ഒരു ജിഹാദ്, ഒരു യുദ്ധം ഉണ്ടായി, അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി, അയാൾക്ക് ഇങ്ങനെ ആളുകൾ കാണണം, ആളുകൾ താൻ ധീരനാണെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അയാളുടെ അവസ്ഥ ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നാണെങ്കിൽ അതിനേക്കാളും താഴെയൊക്കെ നമ്മളൊക്കെ ശരീരം പോയിട്ട് നമ്മളൊരു എന്തെങ്കിലും കൂടി വന്നാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കുമെന്നല്ലാതെ, നമ്മുടെ ശരീരത്തിന് ചെറിയ എന്തെങ്കിലും ഒരല്പം വേർക്കുമെന്നല്ലാതെ, നമ്മുടെ ശരീരം മുഴുവനായി കൊടുക്കാൻ തയ്യാറായവർ ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അങ്ങനെയൊക്കെ ചിന്ത മനസ്സിലുള്ളത്, എന്നാലും എനിക്ക് കുഴപ്പമില്ല, അള്ളാഹുവിന്റെ കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ കൊടുത്ത വ്യക്തിക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ നമ്മൾ എത്രമാത്രം ഗൗരവത്തോട് മനസ്സിലാക്കണം. രണ്ടാമത്, നന്നായി ദീൻ പഠിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, അതൊരുപാട് പണിയുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്, ദീൻ പഠിക്കാൻ പ്രയാസമുണ്ട്, അത് എത്തിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ ആ സമയത്ത് ആളുകൾ തന്നെ വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു ആലിമാണെന്ന് അറിയപ്പെടാനാണ് അവൻ ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ അവന്റെ അവസ്ഥയും ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ അവസ്ഥയാണെങ്കിൽ അതിന്റെ താഴെ അത്രയൊന്നും പാണ്ഡിത്യവും ഇല്ല. നമ്മളൊക്കെ വളരെ എപ്പോഴൊക്കെ എന്തെങ്കിലും ക്ലാസ് കേൾക്കുന്നു, എപ്പോഴെങ്കിലും എന്തെങ്കിലും പഠിക്കുന്നു, എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഗൗരവത്തോട് മനസ്സിലാക്കുക. മൂന്നാമത്തെ ആളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സദഖ കൊടുക്കുന്ന ആളാണ്, അല്ലെ, ആളുകൾ ചെയ്യുന്ന അവർ അധ്വാനിക്കുന്ന സമ്പത്ത്, ഇതെന്തിനാണ് അവർ സദഖ കൊടുക്കുന്നത്? ഇത് നാളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്, അല്ലാണ്ട് ആരും കൊടുക്കൂല. മനുഷ്യന്റെ പ്രകൃതം അത്, എന്തെങ്കിലും കൊടുത്താൽ കിട്ടുമെന്നുള്ളതിനെ ആളുകൾ കൊടുക്കുകയുള്ളൂ, കാരണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ്, അപ്പൊ നാളെ അള്ളാഹു തിരിച്ചു തരും എന്ന ആഗ്രഹത്തിലാണ് ഒരാൾ തന്റെ കയ്യിലുള്ള 1000, 10000 ലക്ഷമൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അതോടൊപ്പം ആളുകൾ താനൊരു ധർമ്മിഷ്ഠനാണ് എന്ന് പറയണം എന്ന ആഗ്രഹം വന്നപ്പോൾ ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളിൽ അവൻ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സഹാബത്ത് താബിഈങ്ങൾ, അവരെ കുറിച്ച് നമുക്ക് പറയപ്പെട്ടത്
ഏറ്റവും കൂടുതൽ നമ്മൾ പരിശ്രമിച്ചത് നമ്മുടെ ഇഖ്ലാസ് നന്നാക്കാനാണ് എന്ന് നമ്മൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് പ്രവർത്തനം ചെയ്യുന്ന സമയത്തും അതിൽ ശുർക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുർക്കിനെ കുറിച്ച് ഭയപ്പെട്ട് അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളിൽ, മുത്തഖീങ്ങളിൽ, മുഹീദീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക വനഹു നഅലം വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ്.